കർത്താവ് നമുക്ക് നൽകി തന്ന വലിയ അവസരത്തിനായി ഇതിനെ സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ദിവസം പഠിച്ചത് ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിലുള്ള വ്യത്യാസം. ശിക്ഷാവിധി എന്തിന്? ശിക്ഷാവിധി എന്നാൽ എന്ത്? ന്യായവിധി എന്നാൽ എന്ത്? ന്യായവിധി എന്തിന്? ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വാക്ക് കൊണ്ട് ഇതിന്റെ വ്യത്യാസം അറിയാൻ വയ്യാതെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ പല കാര്യങ്ങളും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെ പഠിച്ചു. ഈ മത്തായി 25 എടുത്താൽ ഞാൻ അതിന്റെ ശിക്ഷാവിധി എന്നാൽ എന്ത്, ന്യായവിധി അതിന്റെ ഫലം എന്നാൽ എന്തെന്നൊരു തെളിവ് തന്നിട്ട് വിഷയങ്ങൾ തുടരുകയാണല്ലോ. പിന്നീട് ഞാൻ കാര്യങ്ങൾ ഉണർന്ന് അതിന്റെ ഭാഗത്ത് ന്യായവിധിയുടെ അനന്തര ഫലം എന്തെന്നുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ്, വിശ്വാസികളോട് ബന്ധപ്പെട്ട് മാത്രം. 25 അധ്യായത്തില് ന്യായവിധി ശിക്ഷാവിധി എന്ന വിഷയത്തിന്റെ തെളിവിൽ രണ്ട് വാക്യങ്ങൾ വായിച്ച് പ്രൂഫ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തുനിന്ന് മാറാമെന്നാണ് അറിയിച്ചത്. ഈ അധ്യായത്തില് ന്യായവിധിയുടെ ഫലം 25 34 വാക്യം വായിച്ചോ. മതി, 41 വാക്യം വായിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഒരു കോർട്ട് എന്നുള്ള വിധിയാണ്, ഒരു വേദിയിലെ വിധിയാണ്. ന്യായവിധി എന്ന് പറയുന്നത് ശിക്ഷാവിധി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. എന്നാൽ നമ്മൾ തന്നെ അറിയാതെ ന്യായവിധി ശിക്ഷാവിധിയാക്കി, ശിക്ഷാവിധിയെ ന്യായവിധിയാക്കിയും സാധാരണ പഠിക്കാറുണ്ട്. ഈ വിഷയത്തിൽ വലിയ തെറ്റിദ്ധാരണ വരാറുണ്ട്. ന്യായവിധി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ അത് കോർട്ട് ചെയ്യുന്ന ഭാഷ വേറൊന്നാണ്. എന്നാൽ ന്യായവിധി ഇതൊരു കോർട്ട് വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിഷയം സബ്ജക്റ്റ് പിന്നെ പഠിപ്പിച്ചോളാം. അതിൽ ആദ്യത്തേത് ന്യായവിധി. ന്യായവിധിയുടെ ഫലം വിശ്വാസികൾക്ക് അഥവാ തന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷാവിധിയില്ല. ഉണ്ടോ? അതിനാൽ ശിക്ഷാവിധി ഇല്ല. ഉണ്ടോ? കോർട്ട് വിധിയിൽ വരുന്നത് കോർട്ട് വിധിയാണ്. ഇത് ജഡ്ജിയുടെ വിളംബരമാണ്. ഇവിടെന്താ പറയുന്നു? നിങ്ങളുടെ പേരിലുള്ള കേസെടുത്തപ്പോൾ നിങ്ങളുടെ കേസ് വിചാരണ ചെയ്തിട്ട് നിങ്ങളെ കുറ്റക്കാരായി കണ്ടില്ല, നിങ്ങളെ വെറുതെ വിട്ടോ, എന്റെ പിതാവിനെ അനുഗ്രഹിക്കുന്ന വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നന്മയിലേക്ക് വരിക. ഭൂതലത്തിലെ ജാതികളെ സഹസ്രാ നന്മയിലേക്ക് വിളിക്കുന്ന വിഷയമാണ്. അത് ഞാൻ വിശദമായി എടുത്ത് പിന്നെ പഠിപ്പിക്കാം. മൂന്ന് കോർട്ടിനെ കുറിച്ച് സബ്ജക്റ്റിന് പുറകെ വരുന്നു, അത് സമയത്ത് പഠിപ്പിക്കും. എന്നാൽ ഇതേ സെയിം കോർട്ടിൽ അതേ സമയം നടക്കുന്ന വിധിയാണ് 41 വാക്യം. ഇടത്തുള്ളവരോട് ശവിക്കപ്പെട്ടവരെ ശിക്ഷാവിധി എന്തായാലും എന്താ എന്തോ ചോദിച്ചാലും പറയുകയുമില്ല, മനസ്സിലായെന്നും പറയുകയല്ല, ഇല്ലെന്നും പറയുകയല്ല. ഞാൻ എന്നെ ചെയ്യേണ്ടി എന്തോ ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ എന്തോ മരണത്തിന് വിധിച്ചു. ഇപ്പോ സുസ്വേഷനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കഴിഞ്ഞ ക്ലാസ് അതിന്റെ ഡിഫറൻസ് ആയിരുന്നു ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രൂവ് ചെയ്യാനാണ്, ഒരു കോർട്ടിൽ നിന്ന് വന്ന വിധി രണ്ട് കൂട്ടർക്ക് ന്യായവിധി, അവരുടെ പ്രവർത്തിക്ക് അർഹമായ പ്രതിഫലവും പ്രത്യാശയുമായ ഒരു വിധി അവിടെ ദൈവമക്കൾക്ക്. മറുവശത്തൂടെ പ്രമാണം വിട്ടുപോയതായ അധർമ്മികൾക്ക് ആ കോർട്ടിൽ നിന്ന് ഒരു വിധി ശിക്ഷാവിധിയായിട്ട് മാറി. ഒരു 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 കൂട്ടർക്ക് ഈ വിധി രക്ഷയായിട്ട് മാറിയപ്പോൾ മറുവശത്തോടെ ആ കൂട്ടർക്ക് ഈ വിധി ശിക്ഷാവിധിയായിട്ട് മാറി. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് പ്രൂഫ് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾ ഓർമ്മിക്കട്ടെ, ഇന്ന് എന്റെ വിഷയം പ്രതിഫലമാണ്. വിശ്വാസികൾ നല്ല ചൊടിപ്പോടും പ്രത്യാശയോടും നല്ല ഇന്ന് നല്ല ഇതിരിക്കണം. അവരെ ന്യായ വിഷയം പഠിപ്പിക്കുമ്പോ എല്ലാം പേടി അങ്ങിരിക്കുന്നേ ഉള്ളു. കുറെ പേര് പേടിക്കുന്ന ഒരു കാര്യം, കാരണം ഒരു കാര്യം ഇല്ലെന്നാ ഞാൻ നിങ്ങളോട് പറയുന്നത്. വിശ്വാസികളോടായത് പറയുന്നത് വിശ്വാസ ദൈവമക്കൾക്ക് അതിൽ ദൈവസന്നിധിയിൽ സന്തോഷിക്കാനുള്ള വകയാണ്. ഇപ്പൊ ദൈവത്തിന് 2:15 ഇനി വിശ്വാസികളോട് ബന്ധപ്പെട്ടത് എടുക്കാൻ പോവാ. വിശ്വാസികളോട് ബന്ധപ്പെട്ട വിഷയം കിടക്കുന്നത് ആ വായിച്ചാട്ട്. അതാ നമ്മൾ ആദ്യമേ എടുത്തതിന്റെ ബേസ്
വാക്യമാണ്.
ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നാം എല്ലാവരും കഥാകാളം ധരിച്ച വിശുദ്ധന്മാരെ ചേർത്ത് മരിച്ചവർ രൂപ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചവർ രൂപാന്തരപ്പെട്ട നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ നാം ദേഹത്തിൽ വെളിപ്പെടും. പുലർച്ചെ 3:3 വാക്യത്തിൽ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന കാര്യം അവിടെ പറയുന്നത്. ജീവനായ ദിവസം വെളിപ്പെടുമ്പോ അവനോടുകൂടെ നാം തേജസ്സിൽ വെളിപ്പെടും. എവിടെ വെളിപ്പെടും? ആ ഓക്കെ വിട്ടുകളെ പഠിച്ചോളൂ. എവിടെ വെളിപ്പെടും? അല്ല ആ ആ നമ്മുടെ ജീവനായ ദിവസം വെളിപ്പെടുമ്പോൾ
നിങ്ങൾ ഗലാത്യ സഭയെ നിങ്ങൾ അവന്റെ കൂടെ തേജസ്സിൽ വെളിപ്പെടും.
തേജസ് വെളിപ്പെടും പറഞ്ഞാൽ എവിടെ വെളിപ്പെടുന്നേ? ആ വാക്യം ആദ്യം വായിച്ചത് എവിടെ വെളിപ്പെടും? അഞ്ചു പത്താം വാക്യം വായിച്ചായിട്ട് വീണ്ടും അതേ വാക്ക് കൊലോസിലേതിലെ സെയിം വേർഷൻ സെയിം വേർഡ് ക്രിസ്തുവിന് ന്യായാസനത്തിൽ വെളിപ്പെടുന്നവരാര്? എപ്പോൾ? അത് വിശ്വാസികൾ ക്രിസ്തുവിൻ ന്യായാസനത്തിൽ വെളിപ്പെടുമ്പോൾ, തേജസ്സിൽ വെളിപ്പെടുമ്പോൾ, ജീവനായ ക്രിസ്തുവിന്റെ മുൻപിൽ വെളിപ്പെടുമ്പോൾ. എന്തിന്? തങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രാപിക്കുവാൻ തേജസ്സിന്റെ സിംഹാസനത്തിന് മുൻപാകെ, ക്രിസ്തുവിന്റെ തേജസ്സിന് മുൻപാകെ, ആ ന്യായാസനത്തിന്റെ മുൻപിൽ നാം എല്ലാവരും വരും. അവിടുന്ന് ഒറ്റ കുഞ്ഞുങ്ങളെ നരകത്തി വിടത്തില്ല. തിട്ടമായിട്ട് പറയാം, അവിടെ ചെല്ലുന്ന ഒറ്റയുള്ളവരെ ശിക്ഷാ വിധിയില്ല, നരകവിധിയില്ല. ധൈര്യമായിട്ട് അവിടെ ഇന്നത്തെ ക്ലാസ് അവിടെ അവിടെ ചെല്ലുന്ന ഉറപ്പുള്ളവർ കൈ എന്ന് നോക്കിയാൽ സ്വത്തൊക്കെ എന്ന് പറഞ്ഞോ അല്ലോ, കൈയും പൊങ്ങുന്നില്ല നാക്കും പൊങ്ങുന്നില്ല അല്ലേ, കൈ കുഴിക്കും പൈസണോ. അവളല്ലേ പ്രത്യാശയുള്ളവനെല്ലാം ബാക്കി നിങ്ങൾ പറഞ്ഞാട്ടെ. അത് നമ്മളായി അങ്ങനെ തന്നെ നമ്മൾ കളിക്കുന്ന പ്രത്യാശയുള്ള ദൈവങ്ങളെ, അത് ഈ ക്ലാസ്സിൽ എനർജറ്റിക് ടൈപ്പ് ആയിരിക്കണം ദൈവം അങ്ങോട്ട് കേൾക്കുന്നത്. എനർജി ആയിരുന്നു ഈ ദൈവോധനമാകുന്ന എനർജി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആത്മാവിനാൽ അതിലൊരു കത്തലുണ്ട്, സ്പാർക്കിങ്. ആ സ്പാർക്കിങ് വരുമ്പോൾ അറിയാം സംഗതി മട്ട് മാറും. കർത്താവായ യേശുക്കു സമൂഹം നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ആരല്ലേ കാരണങ്ങളിൽ സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ക്ലാസ് കഴിയുമ്പോൾ മട്ട് മാറണം, മട്ടൂറി വീഞ്ഞ് കുടിച്ച മട്ടാകണം. കർത്താവ് ഈ പർവ്വത്തിൽ മട്ടൂറി വീഞ്ഞുകൊണ്ടും മുഷ്ടാഞ്ഞ് ഭോജനം കൊണ്ടും തന്നെ ജനത്തിൽ വിരുന്നൊരുക്കിയിരിക്കുന്നു പറഞ്ഞ പോലെ, ദൈവസന്നിധി വരുമ്പോൾ ഒരു വിരുന്നാണ്, ആത്മീയ ദൈവജനത്തിന്റെ ആത്മീയ വിരുന്നാണ് നമ്മുടേത്. ആകയാൽ അവിടെ നോക്കുക, വെളിപ്പെടും. ആര് വെളിപ്പെടും? നാം വെളിപ്പെടും. എവിടെ? ക്രിസ്തുവിന്റെ ന്യായാസന മുൻപാകെ വെളിപ്പെടും. എങ്ങനെ നമ്മൾ വെളിപ്പെടുന്നത്? എങ്ങനെ? തേജസ്സിന് വെളിപ്പെടും. ആ രണ്ട് വാക്യങ്ങൾ നമ്മളിൽ ക്രിസ്തു ന്യായാസന വെളിപ്പെടുന്നത് ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന വസ്തു നമ്മൾ അതിന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കണം. പല ഈസി വേയിൽ കൂടെ പഠിക്കാനുള്ള വാക്യമേ ഉള്ളത്. ഈ പ്രതിഫലം എന്ന വിഷയം വിശ്വാസമുള്ളത് ഈ മക്കൾ ഇതിനകത്ത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്തോ ഇതിനൊക്കെ ഉണ്ട് പ്രതിഫലം കിട്ടുന്നത്. ഇതുവരെ പ്രതിഫലം കിട്ടുന്ന പണി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? സമയം പോയാൽ ഇത് പഠിപ്പിക്കാൻ ഞാൻ വിടുകയില്ല, ഒരാളിനെ ഇനി വിടുകയില്ല, അല്ലെങ്കിൽ കൊണ്ടുവിടാം നിങ്ങള് പറഞ്ഞാൽ എന്തൊക്കെ കിട്ടുന്നു, എന്തോ ഇതിനൊക്കെ കിട്ടുന്നു. ഈ ഒരു ചെയ്തി ചെയ്ത് അങ്ങ് തോറ്റവരാ, ഇവിടെ എനിക്ക് വേണം അല്ലെ ജയിച്ചവരാ, ശരീരം കുഴപ്പിയവരാ. ആ എന്തൊക്കെ കിട്ടും? അതിന് പോയിട്ടുണ്ടോ? പറയുന്നേ നിങ്ങൾ പറഞ്ഞ നല്ല കാര്യമാണ്, ഞാൻ അംഗീകരിക്കാൻ പോവാ. അതിന് പോയിട്ടുണ്ടോ? പോകാതിരിക്കുകയാണോ? പോയിട്ടുണ്ടോ? പോയതിടോ സുവിശേഷം അറിയിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം. അതൊരു മനോബോധം മതി. ഞാൻ അതൊക്കെ ഇതിന് പുറകെ വരാം. എന്തോന്നിനൊക്കെ ഏതെല്ലാം പ്രതിഫലത്തിനുള്ള റൈറ്റ് എന്തൊക്കെയാണെന്നുള്ള ശേഷം താഴെ ആദ്യം നിങ്ങൾക്കൊരു മുഖവരത്. ഇത് വാസ്തവമാണ്. നിങ്ങൾ ഈ സമയ പി ഐ പിക്കോ സൺഡേ സ്കൂളിനോ ഒരു കോമ്പറ്റീഷന് ചേർന്നിട്ട് അതിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് അതിനൊരു അവാർഡ് ഈ ചർച്ച് അതിനോട് ബന്ധപ്പെട്ടവർ തരുവാൻ ബാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അവാർഡ് കിട്ടുവാൻ അർഹതയുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ദൈവത്തെ സേവിക്കുന്ന മുഖാന്തരം നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. മനസ്സിലാക്കണം. അത് ചില ഇതിനകത്ത് വേറൊരു വിഷയം, വിശ്വാസികളെ തളരുന്നവരാകെ. മത്തായി സുവിശേഷം 24:12 13 വാക്യൊന്നും വായിച്ചാട്ട്, എവിടെ വരെ നിന്നെങ്കില് ഇത് അവിടെ ചെന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിന്റെ റൂട്ട് വൈസ് ഒന്ന് എടുത്ത് നോക്കിയാട്ടോ. ഒന്ന് വായിച്ചേ അവിടെ. ഈ കാലത്തെ കാര്യം കർത്താവ് പഠിപ്പിച്ചതാണ് കുറേ വരുന്ന വിഷയം. അധർമ്മ ലോകത്ത് പെരുകുന്നത് കൊണ്ട് എന്തോ വരുന്നു. ബോംബെയിലെ 6 പേപ്പർ ഞാൻ വായിച്ചപ്പോൾ ഒരമ്മയും 2 കുഞ്ഞുങ്ങളും അത് നിരപരാധികളാണ് അവരെല്ലാം. മനുഷ്യൻ ഇത്രത്തോളം അധർമ്മത്തിന്റെ, നിങ്ങള് മനോരമ വായിച്ചില്ലെങ്കിൽ വാസ്തവത്തിലെടുത്ത് വായിക്കും. നന്ദിക്കാറ് എനിക്കറിയാവുന്ന ഒരു വീട്ടിലെ മോളും കൊച്ചുമക്കളും ഒക്കെ ആ പോയിരുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ആയിരക്കണ ഇപ്പൊ പത്രം എല്ലാം വായിക്കുന്നതാന്നേ, അധർമ്മം പെരുകുന്നു, മനുഷ്യനേകം തണുക്കുന്നു. മാത്രമല്ല അതേ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ വായിക്കാനോ കാണുവാനോ കേൾക്കാനോ വയ്യ. കർത്താവ് വന്നേ പറഞ്ഞാണ് ഇത് വരികം. അതുകൊണ്ട് മനുഷ്യന്റെ സ്നേഹത്തിന് മാറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ലോകത്ത് അതെ വീട്ടുകാരില് നാട്ടുകാരില് സ്വന്തക്കാരില് ചാർച്ചക്കാരില് എല്ലാ മണ്ഡലങ്ങളും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ കൂട്ടാക്കരുത്, അതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത
വായിച്ചേ,
അധർമ്മം പെരുകി പലരുടെ സ്നേഹം പോയത് കൊണ്ട് ഞാൻ വിശ്വാസി എന്ന് പോയതെന്ന് പറഞ്ഞ് അങ്ങ് ചെന്നാലോ കർത്താവ്, എനിക്ക് വിശ്വാസം നിൽക്കാനൊക്കെ പറഞ്ഞു എന്റെ കുറ്റം ഒന്നും അല്ല, പലരെല്ലാം കൂടെ കൂടി എന്നെ അങ്ങനെയൊക്കെ ആക്കി, ആരെ അങ്ങനെ ആയിരുന്നു, ഇവരങ്ങനെ ആയിരുന്നു, മറ്റേന്നു രക്ഷയില്ല. പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, ബാക്കി കിട്ടിയില്ലേ, അല്ലേ ബാക്കി കിട്ടില്ലേ, എത്ര മൊത്തം 25 12 13 കഥ ശ്രദ്ധിച്ചോണം. മറ്റേ റീസൺ മേളി പറഞ്ഞു, അതിന്റെ സന്ദർഭം പറഞ്ഞിരിക്കുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിപ്പാൻ കാരണമെന്നോ, വിശ്വാസത്തിന്റെ ആദ്യമല്ല ആത്മരക്ഷയുടെ പൂർത്തീകരണം, തുടക്കമേ ഉള്ളൂ, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരെ രക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കണോ എന്ന് മക്കളോ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ഒടുക്കമാണ് അതിന്റെ പൂർത്തീകരണം. അതിന് യേശു പറഞ്ഞ ഈ വാക്കും ആ പത്രോസ് പറഞ്ഞ ആ വാക്കും കൂടെ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം, വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ നാം രക്ഷിക്കപ്പെട്ടു, പിന്നെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടും. കോപത്തിന്റെ രക്ഷിക്കപ്പെടും. റോമാലകരം 5 താഴ്ന്നു വായിച്ചു വരുമ്പോൾ അത് ആ പുത്രന്റെ മരണത്താൽ നമുക്ക് നിരപ്പ് വന്നു എങ്കിൽ ശേഷം അവരുടെ കോപത്തിൽ എത്രയധികമായി രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെടുമെന്നുണ്ട്. എപ്പോൾ രക്ഷിക്കപ്പെടും? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് പ്രശ്നങ്ങൾ പ്രയാസങ്ങള് നമ്മുടെ മേൽ ആഞ്ഞടിക്കുമ്പോൾ സഹിച്ചു നിന്ന് പ്രതിഫലം പ്രാപിപ്പാൻ ദൈവമക്കൾ തയ്യാറായിരിക്കും. ഈ കൂട്ടാളി നമ്മൾ സഹിച്ചു നിൽക്കുക ആ മക്കളിന്, യോഹന്നാൻ അപ്പോസ്തലൻ 96 പത്മോസീവി ചെന്നപ്പോ ഒരു വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 3 ഉപയോഗിച്ചത് വളരെ ഗഹനമായ നിലയിൽ ആലോചിക്കുന്ന 3 അവിടെ കൊടുത്തിരിക്കുന്നു. നിങ്ങളെ 1:9 എന്ന് വായിച്ചാട്ടെ. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന പത്മോസീവിൽ വെച്ച് കർത്താവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പറയുന്നതായ ആ ഭാഗത്തെ 3 നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷതയിലും രാജ്യത്തിലും സഹിഷ്ണതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന് ഞാൻ യേശുവിന്റെ കഷതയിൽ കൂട്ടാളിയാണ്, യേശുവിന്റെ രാജ്യത്തിൽ കൂട്ടാളിയാണ്, യേശുവിന്റെ സഹിഷ്ണതയിൽ കൂട്ടാളിയാണ്. നിങ്ങളുടെ മാർജിൻ ഇട്ടാട്ടോ അവന്, നിങ്ങൾക്ക് എല്ലാം വാഴ്ച അറിയാമെന്നല്ല, ഒന്ന് ചിന്തിച്ചേ. അത് എന്തതിനൊക്കെ കൂട്ടാളിത്തം പങ്കാളിത്തം കിട്ടിയിട്ടുണ്ടെന്ന്, കഷ സഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധതയും ചിത്ത പ്രത്യാശ ഉളവാക്കുമെന്ന് പറഞ്ഞ് ഞാൻ കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു, പ്രശംസിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്, പത്മോസീവി കിടക്കുക, നാട് കടത്തിയിരിക്കുക, ഒറ്റ മനുഷ്യ സഹായത്തിലില്ല, സഹോദരങ്ങളില്ല, ചർച്ചക്കാരെ മിത്രമല്ല, ശിഷ്യന്മാരില്ല, സഭയില്ല. അത് 96 ഒരുത്തന്റെ കാര്യം ചിന്തിക്കാൻ കഴിയാത്തവരാണ് ഇവിടെ ഇരിക്കുന്നവർ. ഇതുപാട് നോക്കുമ്പോ കാണുന്ന കാഴ്ച തലയോടികളുടെയും അസ്ഥിവച്ചരങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ഘോര സർപ്പങ്ങളുടെയും പാറക്കെട്ടുകളുടെയും അതേ മധ്യത്തിലുള്ളതായ ഒരു ഭീകരമായ അന്തരീക്ഷമാണ്. അവിടെ പോയവൻ ഒന്നും ചവളൊക്കെ കിട്ടിയിട്ടുള്ളവനല്ല, അവിടെ ചത്ത് കിടന്ന് എല്ലും തലയോട്ടിയും വെളിയിൽ കിടക്കുന്നവരെ ഉള്ള അവിടെ അവിടെ കിടന്ന യോഹന്നാനാ പറഞ്ഞത് ഞാൻ പക്കാളിയ പാത്രമാണ്. എന്താ നിനക്ക് പക്കാളിയാ? യേശുക്രിസ്തുവിന്റെ ഞാൻ പങ്കാളിയാണ്, രാജ്യത്തിന് ഞാൻ പങ്കാളിയാണ്, അവന്റെ സഹിഷ്ണതയിൽ ഞാൻ പങ്കാളിയാണ്. രാജ്യത്തിന്റെ പങ്കാളിത്തം ലഭിക്കണമെങ്കിൽ അവന്റെ കഷ്ടയുടെ പങ്കാളിത്തവും അവന്റെ കഷ്ടയുടെ പങ്കാളിത്തവും മാത്രമല്ല സഹിഷ്ണതയുടെ പങ്കാളിത്തവും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണത കൊണ്ടാവശ്യം തിരിച്ചോ, വിശുദ്ധന്മാരുടെ സഹിഷ്ണത കൊണ്ടാവശ്യം. ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ വിശുദ്ധന്മാരായ ദൈവങ്ങൾ പറയുന്നു ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണതയുടെ ആവശ്യം. അല്ലാതെ ഈ ദൈവത്തിന് കഴിയുകയില്ല എന്ന് ചോദിച്ചാൽ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ ദൈവത്തിന് കഴിയുന്ന കാര്യം ഒരച്ച് ഒരകല്ലിൽ തെളിച്ചെടുത്ത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവരായി തെളിഞ്ഞ ശേഷം കർത്താവ് എനിക്ക് വാക്ക് ജീവകരിടം കൊടുക്കുവാൻ തെളിച്ചെടുക്കുന്ന കർത്താവാണ്. ആ വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നതിനും ശരി മീനിങ് അതാണ്. അപ്പോൾ പ്രതിഫലം എന്നുള്ള വിഷയം നമുക്ക് ലഭിക്കും അവസാനത്തോട് സഹിച്ചു നിന്ന് കഷ്ടതയുടെ പങ്കാളിത്തം, രാജ്യത്തിന്റെ പങ്കാളിത്തം, സഹിഷ്ണുതയുടെ പങ്കാളിത്തം എന്നീ പങ്കാളിത്തം ഉള്ളതായി യോഹന്നാൻ പറയുന്നു. 30 പണി തുടങ്ങിയാണ്, 96 പണി തീർന്നില്ല, പിന്നെയും കിടക്കുന്ന സഹിഷ്ണുത.
ക്രൂശിലെ മരണത്തോളം, അവസാനത്തെ അതേ നിമിഷങ്ങളോളം പുത്രൻ സഹിഷ്ണുതയുള്ളവനായി അതെ ഉറച്ച നിലവിളിയോടെ ക്രൂശിൽ പിതാവിനോട് യാചിച്ചു. ഭയഭക്തി നിമിത്തം മറുപടി ലഭിച്ചെന്നാണ് അവിടെ പ്രാലേഖനം കൊടുത്തിരിക്കുന്നത്.
ഉറച്ച നിലവിളി, പ്രാർത്ഥന, സഹിഷ്ണുത പുത്രനിൽ കാണുന്നതായ വിഷയമാണ് എടുത്ത് പ്രൂഫ് ചെയ്തിരിക്കുന്നത്. അപ്പോ വിശ്വാസിക്ക് എന്താ വേണം? ചുമ്മാ ഇത് പഠിച്ചും വായിച്ചും കാര്യം നടക്കത്തില്ല, ഇതുണ്ടോ ഇല്ലയോ എന്നുള്ള സംഗതി രണ്ടില്ലെന്ന് അറിയണം. ഇനിയിപ്പോ എത്ര കാലം നമ്മൾ ഏതുവിനും കേൾക്കാനും കർത്താവ് വരെ സമയമുണ്ട്. ചുമ്മാ ഇത് കേട്ടിട്ടുണ്ട്. എന്താ വേണം? ഇഷ്ടത സഹിപ്പാൻ തയ്യാറാകണം. പിന്നെ രാജ്യത്തിന്റെ പങ്കാളിത്തം വിളിയാൻ നമുക്ക് ലഭിച്ചവരാണ്. ആ പിന്നെ സഹിഷ്ണുത, ഏത് വിഷയത്തിലും അത് സഹിഷ്ണുത. സഹിഷ്ണുത എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? ഏഴ് ദിവസം ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ നല്ല പുള്ളികളാണ്, ഞാൻ നിന്ന് നിങ്ങളോട് ഇരിക്കും, എനിക്കറിയാണ്. ഇപ്പൊ ഒരു വീട്ടിലമ്മ അഞ്ച് മക്കളുണ്ടെന്നു സങ്കല്പിക്കൂ. നാല് പേർക്ക് ചാപ്പാട് കൊടുത്തു, ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇല്ലാതെ വന്നു. ഈ നാല് പേരുടെ പ്ലേറ്റിലും ചാപ്പാട് കൊടുത്ത് നിരത്തടിക്കുന്നാന്നോ അവ എൻ്റെ അമ്മയാ. ഈ പ്രാവശ്യം തന്നില്ലെങ്കിൽ പറഞ്ഞ ഇവിടെ പിള്ളേരാരും നിൽക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എന്റെ അമ്മയാ, ഇന്ന് എനിക്ക് തന്നില്ലെങ്കിലും എനിക്കിപ്പോ വേണ്ട. അല്ലെ പല കൂട്ടാനെല്ലാം വെച്ച് ഒരു കൂട്ടാൻ വിളഞ്ഞു വന്നപ്പോൾ ഒരു പാത്രത്തിൽ പോകാനില്ലെങ്കിൽ മറ്റേ പാത്രവും, ഈ പാത്രവും പോകുക എന്നുള്ളതല്ല ഇതിന്റെ വിഷയം. പറഞ്ഞ നിങ്ങളെ ആരും അത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അനുഭവിച്ചിട്ടില്ലെന്ന് പറയാനൊക്കെ ഒതുതിയില്ല, നാട്ടിൽ നിന്ന് വന്നവരല്ലേ. ആ ഏതായാലും ആട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം. സഹിഷ്ണുത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഉരകല്ലുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ മേൽ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മൾ മനഃപൂർവ്വം മനസ്സിലാക്കി ഒഴിഞ്ഞു മാറി അതൊക്കെ നമ്മുടെ ജോലി വരും. വേറൊരാൾ നമുക്ക് നമ്മുടെ ജോലി ചെയ്യുന്ന പോലെ വേറൊരാൾ നമ്മുടെ കൂട്ടുകാർ ചെയ്യുന്ന കുറെ ആളങ്ങോട്ട് മാറി എന്ന് വർത്തമാനം പറഞ്ഞ് ക്രോധി അടിച്ച് നമ്മൾ കിടന്ന് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, കുത്തി വെക്കടി അവിടെ വെച്ചത് വെച്ചി കട്ടറി എന്നൊക്കെ പറഞ്ഞ് ബെഡ്ഡേഴ്സ് വന്നിട്ട് വട്ടം കറക്കുന്നുണ്ടേ, അത് നിനക്ക് മുടിയോ ഞാനും ഈ ഒരു അമ്പലത്തിൽ വായിക്കും എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ സംഗതി ചിലപ്പം ചിലർക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ ചിലപ്പോ എന്തോ പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സഹോദരിമാരിപ്പോലും ആവോളം അത് ചെയ്യും. എന്ത് കാര്യമായി പോട്ടെ, സഹിഷ്ണുത അവിടെ പറഞ്ഞ കൂട്ടുകാരിൽ നമ്മുടെ സമകാലീനായ വ്യക്തികളിൽ നിന്നുണ്ടാകുന്നതായ പ്രയാസങ്ങളുടെ മുൻപാകെ സഹിഷ്ണുത. അത് കൂടുതലും സ്ത്രീകൾക്ക് ആയിരം ദൈവം നിറവ് കൊടുത്തിട്ട് പുരുഷന്മാർക്ക് ആ കൃപ ഇല്ലാത്തവരേറ്റ് വാങ്ങുകയും ചെയ്യണം. ഏതായാലും കൊള്ളാം, സഹിഷ്ണുതയുണ്ട്, ഇതിലെ കാര്യം നടക്കത്തുള്ളൂ, അങ്ങോട്ട് പോകാനൊക്കത്തുള്ളതായി പറഞ്ഞത് വേണം കേട്ടോ. ആ സഹിഷ്ണുത, ശരി, സഹിഷ്ണുത ഏറ്റവും ആവശ്യമായിട്ടുള്ള വിഷയം. ഇനി നമുക്ക് പ്രതിഫലം കിട്ടാനുള്ള മാനദണ്ഡങ്ങളുടെ വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏബ്രായ ലേഖനം 11-ാം അധ്യായം എടുത്തോട്ടെ. ഏബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം എടുത്ത് വായിച്ചാണ്.
എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരണ്ടവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നത് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കാം.
വിശ്വസിക്കണം, ദൈവം ഉണ്ടെന്നല്ല, ദൈവം നമ്മളിൽ ഇല്ലെന്ന് പറഞ്ഞാലും ദൈവം ഉണ്ട്. ആ വാചകത്തിന്റെ ആ സെറ്റപ്പ് നോക്കിയേ, ആ അവിടെയാണ് വിഷയം. ഒരു പ്രവൃത്തിയും വ്യക്തി ചെയ്തില്ല, തുജാടകളിലേക്ക് പോയില്ല, ആത്മാക്കളെ ഒന്നും നടപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല, ദശാംശം കൊടുത്തില്ല, വഴിപാട് അർപ്പിച്ചില്ല, സഭായോഗത്തിന് പോയില്ല, കർമ്മ കാര്യം ഒന്നും ചെയ്തില്ല, രക്ഷിക്കപ്പെട്ടു. അധ്വാനിക്കുന്നതിന് ഭാരം ചോദിക്കുന്നതിന് എന്റെ അടുക്കൽ വരിക, അതിന്റെ മീനിങ് ഇപ്പോൾ അത്രയുള്ള അവിടെ പ്രൈസർ. ഒന്നും ചെയ്തില്ല, പുണ്യപ്രവർത്തികളോ കർമ്മപ്രവർത്തികളോ ഉപവാസപ്രാർത്ഥന ഒന്നും ചെയ്തില്ല. അത് നല്ലൊരു വാക്കല്ലേ? വിശ്വാസത്താ ദൈവത്തെ സേവിക്കുക, ഇറങ്ങിത്തരി ദൈവത്തിന്റെ വയതിലെ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്നും അറിയേണ്ടതല്ലയോ? ദശാംശം കൊടുക്കുന്നവനോ വഴിപാട് കൊടുക്കുന്നവനോ അതൊക്കെ ആ വഴി പിന്നെ പറയാം. എന്നാ ഒന്നാമത് പറയട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സർക്കത്തിലെ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ആ കൂടുതൽ അന്വേഷിക്കാൻ വരുന്നവന് പ്രതിഫലമുണ്ട്.
ഉണ്ടോ? ഒരു സത്യാന്വേഷിയായി ദൈവത്തെ വിശ്വസിച്ച് കർത്താവിനെ അന്വേഷിപ്പാനായി വരുന്ന ഒരു വിശ്വാസിക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ എന്നാ ചോദിക്കുന്നത്, ഇല്ലയോ? ആ വിശ്വസിക്കുമോ? അപ്പോഴെ നമ്മൾ ചോദിച്ചിരിക്കുന്നതൊക്കെ വീടും തറവാടും ഒക്കെ എഴുതി കൊടുത്തതിനെ വല്ലതും കിട്ടത്തുള്ളൂ.
അത് കൊടുത്താൽ അതിനെ കിട്ടിയേക്കും. പക്ഷെ ഇത് അത് കൊടുത്തില്ലെങ്കിലും ഒരു കാര്യത്തിന് അതിന്റെ പ്രാരംഭ സ്റ്റേജ് പറയാം. വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവവൈദ്യരായി തീർന്ന പുത്രത്വാവകാശം പ്രാപിച്ചു കഴിയുമ്പോൾ ആ പുത്രത്വ അവകാശത്തിന്റെ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിന്റെ പേര് കൊലോസ് ലേഖനത്തിലോട്ട് പോകാം. കൊലോസ് ലേഖനത്തിലോട്ട് പോകാം. കൊലോസ് ലേഖനത്തിൽ ചെന്നിട്ട് അത് ഒരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാം അധ്യായം എടുത്താട്ട്, മൂന്നാം അധ്യായത്തിൽ 24 വാക്യം എടുത്ത് വായിച്ചാട്ട്. അവകാശം അപ്പോൾ നോക്കൂ, പ്രവൃത്തിയുടെ പ്രതിഫലം കർത്താവ് തരുമെന്നല്ല ഇവിടെ പറഞ്ഞത്, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവിനെ സേവിപ്പീൻ. ദൈവത്തിന്റെ അടുക്കൽ വന്നതിന്റെ പ്രതിഫലം, ദൈവമുണ്ടെന്നറിഞ്ഞ് വിശ്വസിച്ചതിന്റെ പ്രതിഫലം. നമ്മൾ കർത്താവിന്റെ മക്കളായി തീർന്നത് കൊണ്ട് മക്കളെങ്കിൽ റോബർട്ടിന്റെ 17 വായിച്ചാട്ടെ, എല്ലാം കൂടെ ഓർത്ത് പിടിച്ച് റോബർട്ടിന്റെ 17 വായിച്ചാട്ടെ, കാരണം ദൈവത്തിന് വ്യവസ്ഥ കൂടെ മനസ്സിലാക്കണത്. ആ പറഞ്ഞു, മക്കളെങ്കിലോ അവകാശികളും, ദൈവത്തിന്റെ അവകാശികളും. അപ്പൊ എന്താ പേശിലുള്ള പ്രതിഫലമോ? എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നതല്ലാതെ സംഗതി ഒത്തുവരുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്താ അവകാശം? അവകാശം എന്ന് പറയുന്നത് ആർക്കുള്ളത്? ഇവിടെ പലരും വല്ലാതെ വിഷമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നല്ലതാ വിഷമിക്കാനോ? നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായിട്ടില്ലേ? അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുന്നു. അവകാശികൾ ആരാണ്? ആകണമെങ്കിൽ മക്കളാകണം. അതൊട്ടിന്റെ 17 വാക്യത്തിലാണ് മക്കൾക്ക് അവകാശമുള്ളൂ എന്ന് വരുന്നു. അപ്പൊ 11 വാക്യത്തിൽ വായിക്കുമ്പോൾ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുന്നു, കർത്താവ് പറയുന്നു. അപ്പോൾ അതെന്താണ്, എങ്ങനെയാ അത് ലഭിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുക, അതെ ദൈവത്തെ കണ്ടെത്തുക, അല്ലെങ്കിൽ അധ്വാനിക്കലും ഭാര്യയ്ക്ക് എന്റെ അടുക്കലേക്ക് വരിക, കർത്താവിന്റെ അടുക്കൽ വരിക, കർത്താവിന് നാം വിളിച്ചപേക്ഷിക്കുന്നത് ദൈവം രക്ഷിക്കപ്പെടും. ഇതേ ഉള്ളതിന്റെ മാനദണ്ഡം, പ്രാഥമിക മാനദണ്ഡത്തിൽ ദൈവാന്വേഷണത്തിലേക്ക് വരുന്ന ഒരു വിശ്വാസിക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ അവസാനത്തോളം നിലനിന്നെങ്കിലേ എന്തുള്ളൂ? അവസാനത്തോളം സഹിച്ച് നിന്നാൽ ഇതെല്ലാം കൗണ്ട് ചെയ്തിട്ട് ആദ്യം രക്ഷിക്കപ്പെട്ടിടം മുതല് ഉള്ള പ്രതിഫലം അങ്ങോട്ട് കിട്ടി അവസാനം അക്കരെ നാടി എന്നതായ ആ നിമിഷം വരെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൗണ്ട് ചെയ്യും. 10-30 കൊല്ലം സർവീസ് നോക്കി, 30 കൊല്ലത്തിൽ സർവീസിന് വിരുദ്ധമായും ജോലിക്ക് വിരുദ്ധമായും സംഗതികൾ വല്ലതും നടന്നു കഴിഞ്ഞാൽ ഈ സർവീസിൽ നിന്നതൊന്നും എന്ത് കാണുകയില്ല? ഒരു കുട്ടി കാണുകയില്ല. നമ്മൾ നിൽക്കുന്ന സർവീസിൽ നിന്ന് ബ്രേക്ക് വരരുത്. നമ്മുടെ വിശ്വാസത്തിന്റെ സർവീസിൽ എന്ത് വരരുത്? നമുക്ക് ബ്രേക്ക് വരരുത്. നാം പിടിച്ചു നിൽക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും നാം പുറകോട്ട് പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ, മടുത്തു പോകല്ലേ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പഠിക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ക്ഷണിച്ചോളീൻ. ക്ഷീണിക്കാതെ വിശ്വാസം മുറുകെ പിടിച്ചു നിന്നാൽ അതിന് പ്രതിഫലമുണ്ട്. ഈ വകയിൽ പ്രതിഫലം എല്ലാവർക്കും കിട്ടും. ഏത് വകയില്? രക്ഷിക്കപ്പെട്ട അഥവാ അവകാശം എന്ന പ്രതിഫലം, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട്, അന്വേഷിക്കുന്ന പ്രതിഫലമുണ്ട്. ആ വകയിൽ ഉള്ള പ്രതിഫലം ഇതിനകത്തിരിക്കുന്ന സർവ മനുഷ്യർക്കും കിട്ടും. അങ്ങ് ചെല്ലണം. പ്രതിഫലം ഇങ്ങോട്ട് കൊണ്ട് തരുന്നതല്ല. പിന്നെ അവിടെ ചെന്ന് നമ്മൾ പറയുന്ന വിഷയമുണ്ടല്ലോ, അവിടെ ചെന്ന് വാങ്ങിക്കേണ്ട കാര്യമാ. അങ്ങ് ചെന്ന് പറ്റിയാൽ എന്തുകൊണ്ട്? വിശ്വസിച്ച നിമിഷം മുതൽ ഉള്ള നമ്മുടെ സർവീസ് കൗണ്ട് ചെയ്ത് അതിനനുസൃതമായതെല്ലാം അവിടെ പഠിക്കും. പ്രതിഫല മാനദണ്ഡം ഒരുപാട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അത് എടുത്ത് പഠിക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇതിനൊക്കെ പ്രതിഫലം ഉണ്ടോ. ഞാൻ നേരത്തെ ഇതൊക്കെ ചെയ്തേനോ എന്ന് ഇപ്പൊ പറയും. സംഗതി ഇവിടെ മട്ട് മാറാൻ പോവുകയാണ്. അറിയത്തില്ല ഇതിനൊക്കെ പ്രതിഫലമുണ്ടോ എന്നാ ഞങ്ങള് ഇതൊന്നും അല്ലായിരുന്നില്ല ഇപ്പൊ ഇവിടെ എന്നൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങും. അതുകൊണ്ട് നല്ല കുറുബുദ്ധിയോടെ ശ്രദ്ധയോടൊക്കെ ഇരുന്നോണോ. മത്തായ സുവിശേഷം 6 വാക്യം ഒന്ന് വായിച്ചേ. 6:6 പിന്നെ 6:4 വാക്യം. പതിനെട്ടാം വാക്യം. അപ്പൊ ഇവിടെ എല്ലാം രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരുന്നു. എന്നാൽ ലോകത്തിൽ ഇങ്ങനെ രഹസ്യത്തിൽ കാണുന്ന പ്രതിഫലം ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉണ്ടോ? നിങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടണമെങ്കിൽ, നിങ്ങളുടെ ജോലിയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടണമെങ്കിൽ വീട്ടിൽ ആരും അറിയാതെ രഹസ്യമായി എന്തെങ്കിലും ചെയ്താൽ കിട്ടുമോ? കാരണം ഇപ്പോൾ അവാർഡ് വേണം, ഓട്ടക്കടന്ന് ഓടുന്നവൻ രഹസ്യമായിട്ട് ഓടുക, എവിടെ വീട്ടിൽ കടന്ന് ഓടുക, രഹസ്യമായിട്ട് അവൻ പരക്കം പാഞ്ഞ് 400 മീറ്റർ 4000 മീറ്റർ അങ്ങ് ഓടി, പക്ഷെ ആരും കണ്ടില്ലെന്ന്. അതെന്താ കേട്ടു സൗരിമാരെ, എന്താ ചെയ്യുന്നത്? ഈ വാക്യം വെച്ചുകൊണ്ട് ഓട്ടക്കടത്തിൽ ഓടുക, ഇഞ്ചം പിയാടുക, ലോകം പിയാടുക, എല്ലാം രഹസ്യത്തിൽ ചാടുക, ഉദരത്തിന്റെ വളയത്തിന്റെ മോളിൽ കൂടെ അപ്പുറത്ത് ചാടുക, അല്ലെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് ജോലി തരുന്ന ഈ വാക്യത്തിന് ഈ സ്പോർട്സിന്റെ കാര്യമല്ല പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കി എന്തൊക്കെ കാര്യമില്ല, മൂന്ന് സ്ഥലത്ത് കർത്താവ് പറഞ്ഞു തന്റെ ഫലം പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്ത സബ്ജക്റ്റാണ്. മൂന്ന് സ്ഥലത്ത് പറഞ്ഞു രഹസ്യത്തിൽ കാണുന്ന പ്രതാവ് രഹസ്യത്തിലെല്ലാം കാണാൻ പറയും അല്ല തരുമെന്ന് പറഞ്ഞു. ആദ്യത്തെ സംഭവം എന്തുവാ? അല്ലല്ല അല്ല, ഒന്നിന്റെ മൂന്നാം വാക്യമാണ് ആദ്യത്തെ, അവിടെ നിങ്ങൾ തുടങ്ങിയേക്കാം. മിക്കവാറും ന്യായമായി നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മൾ കൊടുക്കാതെ എങ്ങനെ കൊടുക്കുന്നു? ഇത് ഞാൻ വെളുക്കോളം നിന്നാലും പല ഒന്ന് വലുത് തന്നെ എടുക്കുന്നു. നിവസി ഉണ്ടേ 4 പേര് അറിഞ്ഞ് പൈസ പത്തേ ഉള്ളെങ്കിലും നമ്മള് ആരും അറിയാതെ കൊടുത്താൽ ശരിയാകില്ലെന്ന് വിചാരിച്ചു പോലെ. ഇനിയും വേറൊരുത്തരിഞ്ഞോട് നീ അങ്ങോട്ട് കൊടുത്തേരെന്ന് പറഞ്ഞാൽ തന്നെ ഇടയ്ക്ക് ഒരു കൈ മാറി കൊടുത്താൽ തന്നെ എങ്ങനെ ഇരിക്കും? വല്ലഞ്ചിരി അത് വരെ ഒന്ന് അറിഞ്ഞിട്ട് സംഗതി കൊടുക്കുന്നതാ നല്ലത്. പക്ഷേ നിങ്ങൾ എങ്ങനെ വേണേ കൊടുത്തോണം, എനിക്ക് വിരോധം. പക്ഷേ ഏറ്റവും നല്ല മാർഗം കർത്താവ് പറഞ്ഞേക്കുന്നില്ല, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി, നിന്റെ ദൈവത്തിന് വിളങ്ങേണ്ടതിനാണ്. നിനക്ക് പ്രതിഫലമുണ്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവ്. നിന്റെ ഗതികേടിന് ഒരു 10 പൈസ എടുത്ത് അപ്പുറത്ത് വരുന്ന ഒരു ദരിദ്രന് കൊടുക്കുമ്പോൾ അവന്റെ മനം തണുത്തെന്റെ ദൈവമേ നിന്ന് വിളിച്ചാൽ, ഇല്ല അവൻ വിളിച്ചില്ലെങ്കിലും രഹസ്യത്തിൽ നിന്റെ ചെയ്മന കാണുന്ന നിന്റെ ഇടം കൈ അറിയാത്ത വലം കൈയുടെ പ്രതിഫലം ചില പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പത്രത്തിൽ പരസ്യങ്ങളിൽ മറ്റു പല പല കാര്യങ്ങളിലൊക്കെ അതിന്റെ പരസ്യം ഒക്കെ അറിയിക്കുന്നതിൽ വളരെ വിഷമമാണ്. കർത്താവ് പറഞ്ഞ ഭാഷയിൽ അങ്ങ് ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് പ്രതിഫലം പരസ്യത്തിൽ അങ്ങ് കിട്ടി. അതേപോലെ തന്നെ ആര് ഇതൊക്കെ പറഞ്ഞ നമ്മൾ വിചാരിക്കുന്ന പുള്ളിയൊന്നും അല്ല, 50,000 രൂപ ഇന്ന കാര്യത്തിൽ കൂടുതൽ പത്രത്തിലുണ്ടായിരുന്നു. അത് വാസ്തവത്തില് നല്ലൊരു കാര്യമാണ്. അപ്പൊ വേറൊരുത്തര് കൊടുത്തത് വലം കൈ കൊണ്ടോട് ഇറങ്ങിയിട്ട് അറിഞ്ഞിട്ടുമില്ല. ഇപ്പം മണ്ണനും മനുഷ്യന്റെ മുമ്പിലേ ഉള്ളൂ നീ നല്ല മനസാക്ഷിയോടെ വിതച്ചത്. കർത്താവിന്റെ അടുക്ക ചെല്ലുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് കുഞ്ഞുങ്ങളോ ആരും പരസ്യം അറിഞ്ഞില്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ നീ ചെയ്തതിന്റെ പ്രതിഫലം സ്വർഗത്തിൽ ഷുവറായിട്ട് കിട്ടും. അതിന് ധൈര്യം പറയാ, രഹസ്യത്തിലാണെങ്കിൽ പേടിക്കരുത്, അതിന്റെ പ്രതിഫലം അവിടെ ഉണ്ടെന്ന് സറപ്പായി. ഇപ്പൊ പ്രതിഫലമുണ്ട് എന്തോന്നിനൊക്കെ ഉണ്ട് എന്ന ബേസ് നമ്മുടെ അടുത്ത് പഠിക്കും. ആ രണ്ടാമത് വായിച്ചു, 6ാം വാക്യം പറഞ്ഞു വായിച്ചു വായിച്ചാട്ട്. ഇതിന്റെ പ്രാർത്ഥനയുടെ വിഷയമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ചന്ത വെച്ചാണെങ്കിൽ സമയത്തിനുള്ള അവിടെ അങ്ങോട്ട് ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവിടെ പറഞ്ഞില്ലേ പോയിരുന്നു. അതുപോലെ അപ്പൊ അത് മനുഷ്യന് നിത്യം കഴിക്കാനുള്ളതായ ഒരു പ്രാർത്ഥന പ്രവണതയും അല്ല, അതിനകത്ത് ഒരു ക്രമീകരണമുണ്ട്. അറക്കകത്ത് കടന്നു നിന്റെ പിതാവിനോട്, ഈ രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിനോട് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഏകാന്ത പ്രാർത്ഥനയുടെ സ്ഥാനം വെളിപ്പെടും. തിരിച്ചൊരു വാക്യമില്ലേ, ദാവീദ് പതിവ് പോലെ യെരുശലേമിന് നേരെ കിളിവാർ ഉണർന്നൊരു പ്രാർത്ഥനയില്ലേ, അപ്പോൾ വായ് തുറന്നൊരു പ്രാർത്ഥന കേൾക്കില്ല എന്നു വിന്യാസം അല്ല. പ്രാർത്ഥന പരസ്യത്തിനല്ല, പ്രാർത്ഥന പിതാവിനോട് സംസാരിക്കാനാണ്, പ്രാർത്ഥന പ്രശ്നത്തിന്റെ പരിഹാരത്തിനാണ്, പ്രാർത്ഥന ആവശ്യങ്ങളുടെ നിവർത്തിയാണ്, പ്രാർത്ഥന ദൈവസേനയുള്ള നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ അവകാശങ്ങളെ പിടിച്ചു വാങ്ങലാണ്. അത് രഹസ്യത്തിൽ നീ ഒറ്റക്കിരുന്ന് പോരാടിയാൽ നിന്റെ കാര്യം നടക്കാതെ പോകത്തില്ല. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. എന്തൊരു എന്തൊരു നമ്മൾ നമ്മുടെ ആവശ്യം വെച്ചാ പ്രാർത്ഥിക്കുന്നത്, പക്ഷേ പ്രതിഫലം ദൈവമാ തരുന്നത്. ആ വിഷയത്തിന്മേലുള്ള വിടുതൽ മാത്രമല്ല ഇവിടെ പറയുന്നത്, ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രതിഫലം ഉണ്ടെന്നുകൂടിയാ പറയുന്നത്.
മുട്ടുന്നവൻ, തുറക്കുന്നവൻ, ചോദിക്കുന്നവർക്ക് നൽകുന്നവൻ, ആവശ്യങ്ങളെ നിവർത്തിക്കുന്നവൻ. അത് ഈ പറയുന്നു, രഹസ്യത്തിൽ നീ പ്രാർത്ഥിച്ചാൽ ആരും കണ്ടില്ല, കൂട്ടായ്മക്കാർ കണ്ടില്ല, കൂട്ടുസഹോദരിമാർ കണ്ടില്ല, അത് ഏകാന്തതയുടെയായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് നിനക്ക് വലിയ പ്രതിഫലം സ്വർഗ്ഗത്തിലുമോ? അപ്പൊ രഹസ്യ പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനം ഉണ്ടാകും, അതിനും വലിയ പ്രതിഫലം ഉണ്ടാകും. രാത്രി നിങ്ങളുടെ ഹോസ്റ്റലുകൾ മുറിയില് ആരോടേറെ പുറത്തൊരു ശബ്ദം പോകുവാനിടയില്ലാതെ അതെ ആ നാലുപേര് താമസിക്കുന്ന മുറിയാണെങ്കിൽ ആ കട്ടിലിന്റെ അടുക്കൽ കുത്തിയിരുന്നു കൊണ്ട് നിന്റെ ഉള്ള ഭന്ന മാർന്ന പോലെ മാർന്നാൽ അതിന്റെ പ്രതിഫലം തരാതെ പോകത്തില്ല. അതിന്റെ പ്രതിഫലം തരുന്ന കർത്താവാണ്. ഹലോ, പ്രാർത്ഥനക്കാട് ലിസ്റ്റായി പത്രത്തിൽ വന്നില്ലെങ്കിലും മുഴങ്കാൽ മടക്കുമ്പോൾ സ്വർഗത്തിലേക്ക് അതിന്റെ ആ കവാടങ്ങൾ തുറക്കപ്പെടുന്ന അനുഭവമാണ്. അതിന് പ്രതിഫലമുണ്ട്, ഉണ്ട്, ഉണ്ടോ, ഉണ്ടോ? പരിസരോ അടുത്തതോ? ആ അതെ, അതൊരു പ്രത്യേക വിഷയമാണ്. എന്താ പറഞ്ഞിരിക്കുമ്പോഴേ കവടപത്തിക്കാരെ വേറെ കവടപത്തിക്കാരെ വിരോധിക്കല്ലേ? ഈ വിവസിക്കുന്ന ചില പുള്ളികളപ്പ നമ്മുടെ മതിയില്ല, ഇത് ഇവിടെ കാരണം പോവാസമില്ലല്ലോ. പിന്നെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒരു വാക്കൊക്കെ തെറ്റായി പറഞ്ഞു പോയെങ്കിൽ ഉപസിക്കുന്നവരങ്ങ് ക്ഷമിക്കണം കേട്ടോ. ഞാനൊരു ഒരു ഫലിതം കൂടെ എന്ന ചേർത്തങ്ങ് പറഞ്ഞു പോയതാ. അപ്പൊ ഉപസിക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ, എനിക്ക് ഇതിനകത്ത് അറിയാം. കാരണം ജോലി ചെയ്തുകൊണ്ടാണ് ഉപസിക്കുന്ന സഹോദരിമാര് അവന്മാരൊക്കെ ഇതിനകത്തുണ്ട്. അവരെ വിടാനൊക്കെ ഇല്ല. എന്നാൽ ചിലരുടെ കാര്യം പറഞ്ഞാൽ അവർക്കുള്ള കൃപ. ഞാൻ ഒത്തിരി ആർഗ്യുമെന്റ് ഇതിനെ കുറിച്ചാണ്. വളരെ ബാല്യം മുതലേ ഞാൻ അറിഞ്ഞ കാലം മുതലേ ഉപവാസത്തിൽ വളരെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പല്ല് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ പക്ഷിയുള്ളവരൊക്കെ ഈ ഊസാരാടിക്കുമെന്നല്ല ബാക്കി നിങ്ങൾ പറഞ്ഞത്. മിടുക്കന്മാരുടെ വാക്യം. പാസ്റ്റർമാർ ഞങ്ങളെ വെച്ചടിച്ചിട്ടുണ്ട്. വയസ് സ്കൂളിലൊക്കെ പഠിക്കും, ഊസിക്കും, ഭക്ഷണം കഴിക്കാന്ന് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ ഇവിടെ എന്താ പുസ്തകം പിടിക്കുന്നത്? ഞങ്ങളും കിട്ടിയിട്ട് ഞങ്ങൾ നിർത്തിയിട്ട് കിട്ടുന്നത് ഭൂമിയിൽ പക്ഷിയുള്ളവരൊക്കെ ഈ പക്ഷിച്ചാരാധിക്കുമെന്നാണ്. നിങ്ങൾക്കൊക്കെ കുറേ പേര് പട്ടിണി ഇരുന്ന് ആരാധിക്കുമോ? നിങ്ങൾ പക്ഷിച്ചാരാധിച്ചു, ഞങ്ങൾ പക്ഷിച്ചാരാധിക്കുന്നു. ഞങ്ങൾ ഭക്ഷിക്കുന്നത് അതല്ല, എന്നാൽ ഇതിനപ്പുറത്തുണ്ട്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ബാഹ്യ പോഷണങ്ങളുടെ ഭൗതിക വസ്തുക്കളല്ല, ആത്മീയ പോഷണങ്ങളുടെ ആത്മീയ അതേ ഭോജ്യങ്ങളുണ്ട്. അതാണ് അന്ന് അർത്ഥമൊക്കെ പറഞ്ഞ് ഉപസിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ട്. എന്തൊക്കെ സ്വീകരിച്ച് വളർന്ന പല മിടുക്കന്മാരും അവരെ എടുത്തിട്ടിടിച്ചാലും നില ഉപസിക്കത്തില്ല. ഉപവാസത്തിന്റെ കൂട്ടത്തിൽ ഇരുന്നാൽ ആ സമയം വരുമ്പോൾ ഒരു സ്ഥലം വിട്ടിരിക്കും. അതെ, വേണമെങ്കിൽ ഞാൻ തെളിയിച്ചുതരാം. ഒരു 3 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചാണ് ഇവിടെ എല്ലാവരും ഉപസിക്കുന്നവരാ. അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞത് നമ്മളൊരുപാട് കണ്ടത് ഉണ്ട്. ഉപസിച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഉപവാസത്തിനും പ്രതിഫലമാണ്. ഉപവാസത്തിന് പ്രതിഫലമുണ്ടെന്നാ പറഞ്ഞു നമ്മൾ വിഷയം നമ്മൾ നിൽക്കുന്നത്. അതെ, മനോധൈര്യത്തോട് ദൈവസേനയിൽ നിന്ന് നമ്മുടെ ജഡത്ത് ദൈവസേനയിൽ നിന്ന് ഒതുക്കി അതെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ആത്മീയ വിഷയങ്ങളിൽ വിശുദ്ധരായി കർത്താവിനോട് നമ്മൾ അതെ പ്രത്യേകം ഇണങ്ങി ചേരുന്ന ചില പ്രത്യേക സന്ദർഭമാണ് കൂടെ വസിക്കുക എന്നതിൻ്റെ താനോട് വസിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോൾ വേറെ 1000 ദിവസങ്ങളെക്കാൾ അത് ഉത്തമമാണ്. നിന്റെ 1000 പ്രവൃത്തി ദിവസങ്ങളുടെ പ്രതിഫലത്തെക്കാൾ ദൈവസേനയിൽ ചേവഴിക്കുന്ന ദിവസം നിനക്ക് അതെ പ്രതിഫലമായി കാണുന്ന ദിവസമുണ്ട്. അതിന് പ്രതിഫലമുണ്ട്. സഹോദരിമാരെ, നിങ്ങളുടെ ഉപവാസം നിങ്ങളുടെ വീട്ടിൽ ഭർത്താവ് പോലും അറിയാത്താണെന്ന് ഇരിക്കട്ടെ. അതെ, നിങ്ങൾ ജോലി ചെയ്ത് ഉപസിച്ചാന്നിരിക്കട്ടെ, നിങ്ങൾ വാങ്ങുന്ന വേദനത്തെക്കാൾ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അവിടെ ചെല്ലുമ്പോൾ ആ ഏതെല്ലാം വകുപ്പിലെ പ്രതിഫലമാണെന്ന് ഇതെല്ലാം വേറെ തിരിച്ചു തന്നെ നമുക്ക് തരും. തിരിച്ചാണല്ലോ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ ഞാനിത് പറയുമ്പോ ഇന്ന് എന്തോന്നെല്ലാം കാര്യം പ്രതീക്ഷ എടുത്ത് ഇതിനോടകം ഭിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചോ? ഇപ്പൊ നിങ്ങൾ പ്രശ്നം വരുന്നുണ്ട്, ഇവിടെ ആർക്കാ ഭിക്ഷ കൊടുക്കേണ്ടി വന്നു? അതാ എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ എന്നേക്കാ പിടിക്കരുത്, ഇവിടെ പിറ്റി ആർക്ക് കൊടുക്കരുത്. ഉണ്ടായിരുന്നെങ്കിൽ കർത്താവേ നിന്നെ ഞങ്ങൾ ഇപ്പൊ ഭാഷേന്റെ മുകളിലുണ്ട്. കർത്താവേ നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടെങ്കിൽ, നിന്നെ ഞങ്ങൾ വിശക്കുന്നതിനെ കണ്ടെങ്കിൽ, നിന്നെ ഞങ്ങൾ അതെ ഏലി കണ്ടെങ്കിൽ, നിന്നെ ഞങ്ങൾ അങ്ങനെ വല്ല കുറവിലും കണ്ടെങ്കിൽ ഞങ്ങൾ വിടുമോ കർത്താവേ? എന്താ പറഞ്ഞു? പലരുടെയും കൊടുക്കൽ ക്ലിയർ ആകണമെങ്കിൽ കർത്താവ് നേരെ വരണം. എവിടുന്ന്? സ്വർഗത്തിൽ നിന്ന്. കൊണ്ടുപോകാനല്ല, പഠിക്കാൻ. മോളെ, മോനെ, ഞാൻ ആരാന്നറിയാമോ? മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിക്കുന്നു, ഇനി മരണമില്ല, നിന്റെ ഉയർപ്പേ ഉള്ളൂ അല്ലെ രൂപാന്തരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്നാ കൊടുക്കാമെന്ന് ചോദിച്ചു. അടക്കില്ല, കർത്താവിന് ആരുടെയും പൊന്നും വെള്ളിയും പണവും വസ്തുവും ഒന്നും വേണ്ട. നിന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നീ വേർതിരിച്ചത്, കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ വേർതിരിച്ചത്, സാധുക്കൾക്ക് വേണ്ടി, വിശക്കുന്നവർക്ക് വേണ്ടി നിന്റെ മനസ്സരിഞ്ഞത്, വിശക്കുന്ന ഒരു സാധുവിനെ നീ അംഗീകരിച്ചത്, ഒരു ഭിക്ഷക്കാരനെ നീ മനസ്സിൽ അംഗീകരിച്ചത്, അതെ മനസ്സുകൊണ്ടൊരു പാവപ്പെട്ടവനെ മനസ്സുകൊണ്ട് തള്ളാതെ അതെ ആദരിച്ചത് ലോകത്തിലാരും കണ്ടില്ല. മനസ്സുകൊണ്ട് നിന്ദിച്ചാൽ ശിക്ഷയുണ്ട്, മനസ്സുകൊണ്ട് ആദരിച്ചാൽ പ്രതിഫലമുണ്ട്. ഇതൊക്കെ വലിയ സംഗതികളാണ്. മീകള് മാളികയുടെ മോളിൽ കയറി ഇന്ന് തന്റെ ഭർത്താവിന് സ്റ്റാൻഡേർഡ് പോരാ, സ്റ്റാറ്റസ് പോരാന്നൊന്ന് പറയുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞു. സാധാരണ തൊഴിലാകത്തെങ്കിൽ ഇന്നത്തെ പല പുള്ളികളും ആയിരുന്നെങ്കിൽ എനിക്ക് വന്ന് ഇങ്ങോട്ട് വന്ന് കാലേ പിടിച്ചു നാടകത്ത് ഉള്ളാണ് എവിടെ ഞാൻ അങ്ങനെയുള്ളതേ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ നോക്ക്, അവൾ ഒളിച്ചു നിന്ന് ഇബ്രഹാമിന്റെ ഭാര്യ സാറാ കഥകിന് പറഞ്ഞു നിന്ന് അവൾ അതിലും മേളിയിൽ സക്കായി അത്യേ കയറി ഉണക്ക് വേറെ വരെ അപ്പുറത്ത് കയറി മാതിലിക്കൂടെ ഒളിഞ്ഞ് കിളിവാതിലിക്കൂടെ ഒക്കെ ഇങ്ങനെ പ്രത്യേക സെറ്റപ്പിൽ നോക്കി നോക്കിപ്പോഴാണ് ഇങ്ങനെ ഇടക്കണം തുള്ളി കഴിഞ്ചാടൊക്കെ മനസ്സിൽ പറഞ്ഞു തന്റെ ദാസിയുടെ കാങ്ക ഇങ്ങനെ ഹീനമായി തുള്ളിച്ചാടി നടക്കുന്നത് ഇത്ര പറഞ്ഞു അതിന്റെ കിട്ടി അവൾക്ക് ശരി അതിനെ കിട്ടി. മനസ്സുകൊണ്ട് ചെയ്യാൻ മനസ്സ് സാധിച്ചില്ലെങ്കിലും ഒരു കുറ്റവും ഇല്ല, മനസ്സുകൊണ്ട് അങ്ങനെ ഒരു തിക്തഭാവം ഉണ്ടായത് സാധു എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് കഷ്ട ദിവസത്തിൽ അവനെ സഹായിക്കും. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു വാക്യമാണ് ലോകത്തിലെ ഹൈസ്കൂളിൽ നിന്നൊന്നും പഠിച്ചത്. ഞാൻ ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയി 63 എൻ്റെ ഫാദർ ഒരു ഭിക്ഷക്കാരനെ വിളിച്ച് കയ്യുടെ വിരലൊക്കെ പോയിട്ടുണ്ട്, അടുത്തൊരു സീറ്റ് കൊടുത്ത് അവിടെ എത്തി സംസാരിക്കുന്നു. എനിക്കത് അത്ര പിടിച്ചില്ല, പണ്ടിക്കാരനാണ് ഈ ഒന്നാമുള്ളൂ. ഞാൻ ഫാദറിൻ്റെ മുമ്പിൽ കൂടെ അങ്ങ് പോയി, അവർ രണ്ടു കൂടെ തന്നെ കീരം സംഭവിച്ചില്ല, പ്രശ്നം ഭാര്യയുണ്ടോ പിള്ളേരുണ്ടോ വീട് എവിടെ അങ്ങനെയാ ഇങ്ങനെയാ എങ്ങനെ അങ്ങനെ എന്തോ അല്ല ഇങ്ങനെ ഭയങ്കര കേട്ടാലോ എന്നാ പറയുന്നവർ ഇങ്ങനെ അങ്ങ് വർത്തമാനം പോകുന്നു. അതല്ലേ അങ്ങനെ ഈ മനുഷ്യൻ അങ്ങ് അങ്ങ് ചൈതന്യമായി. ഞാൻ ഈ മനുഷ്യനെ ഏതാണ്ടൊക്കെ കൊടുത്ത് വിട്ടു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു, എല്ലാം കൊടുത്ത് വിട്ടു. കഴിഞ്ഞ് ഞാൻ ചേട്ടനോട് ഫാദറിനോട് ചോദിച്ചു, ഞാൻ വരുന്ന മനുഷ്യനെ പല രോഗവും പ്രയാസവും ഒക്കെ ഉള്ളവനാ, വല്ലതും കൊടുത്ത ചോദിക്കുന്ന ഒക്കെ കൊടുത്തങ്ങ് വിട്ടാൽ പോരെ, ഈ കൂടെ കയറ്റി വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കുശലപ്രശ്നമൊക്കെ നടത്തേണ്ട ആവശ്യം എന്തുക? അവന് വേണ്ട ഭിക്ഷയാണ്, കുറച്ച് അരിയോ തേങ്ങായോ കാശ് എന്തെങ്കിലും കൊടുത്തങ്ങ് വിടണം, ഇതെല്ലാം കൊടുക്കുകയും ചെയ്യും. എന്നോട് ചോദിച്ചു, നീ പഠിക്കുന്ന പുസ്തകത്തിന്റെ പേരെന്തോ? ഞാൻ പറഞ്ഞതോ പേരെന്ന് അറിയത്തില്ലയോ? ദോസ്തോ എവിടം വരിയായി പഠിത്തം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. അതാ കുഴപ്പം, തുടങ്ങിയതേ ഉള്ളു, ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. സങ്കീർത്തനം എടുപ്പിച്ചു, എന്നെ കൊണ്ട് വായിപ്പിച്ചു. ശരി പറഞ്ഞു, അതാ കുഞ്ഞെ കൺവെൻഷനെ പ്രസംഗിക്കുന്നതും പ്രസംഗവേദി പറയുന്നതും അവിടെ പോയതൊന്നും അല്ല. എന്റെ വീട്ടിൽ വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയോ വലിയവനെയോ അമ്മാച്ചനെയോ കൊച്ചപ്പനെയോ ഒന്നും മാനിക്കാൻ പ്രയാസമൊന്നുമില്ല, ഒരു പ്രയാസവുമില്ല. നമുക്ക് സീറ്റ് കൊടുത്തില്ലേ കയറിയിരിക്കും, അത് നമ്മുടെ കൂടെ ഇരിക്കും, ഇരുത്തില്ലെങ്കിലിരുന്നു അവർക്ക് അവരെ ഇരുത്തിയാലും ഇരുത്തിയില്ലെങ്കിലും അതൊക്കെ ഒരു കണക്കാം. എന്നാൽ എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ കഷ്ട ദിവസം അവനെ സഹായിക്കും. പറഞ്ഞേച്ച് കുറച്ചേറെ കാര്യങ്ങൾ എന്നെ ഗുണദോഷിച്ച് അവസാനം പറഞ്ഞു, നീ എത്ര വലിയവനെ കൊണ്ടൊന്ന് 56 കൂട്ടം കൂട്ടി ഊണ് കൊടുത്താലും അവൻ വേണ്ട വേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞ് അവനെ നിർബന്ധം കൊണ്ട് കഴിച്ചു വെച്ച് പോയി. അതിൽ നിനക്കൊരു 10 പ്രതിഫലം ഇഹത്തിലും പരത്തിലും കിട്ടുന്നത് എന്ന് ഈ വിശക്കുന്ന അഗതി അവൻ്റെ വീട്ടിൽ വന്നവൻ ഭക്ഷണം കൊടുത്തു, അവനെ കയറ്റിയിരുന്നു സംസാരിച്ചപ്പോൾ സിംഹാസനം കിട്ടിയ വാശിയായി, അവൻ്റെ മനം തണുത്തു, അവൻ ഇറങ്ങിപ്പോയി, ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ വിടുകയുള്ളൂ, അങ്ങനെ നിധി പതിവാണ്, ഇറങ്ങിപ്പോയി. അവനാ നിജത്ത് നിന്നുകൊണ്ട് എൻ്റെ ദൈവമേ കടവുളെ കടാക്ഷിക്കണം എന്ന് പറഞ്ഞാ പോയത്. കടവുളെ അങ്ങ് ഞാൻ കേട്ടു മുറിയുന്നു, കടവുളെ കടാക്ഷിക്കണമെന്ന്. എടാ വിളിച്ച വിളിയുടെ അർത്ഥം നിനക്കറിയാമോ? അതാണ് നിന്റെ തലമുറയ്ക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹം വരാൻ പോകുന്ന ഈ സാധുവിൻ്റെ അതേ ദൈവത്തെ വിളിയാണ്. മറ്റേതിനൊന്നും വലിയ സ്ഥാനമില്ലപ്പോൾ. എൻ്റെ അപ്പം പള്ളിക്ക് ചാർജം കൊടുക്കുന്നവനും വസ്തു വീതം ചെയ്ത് പിന്നെ പള്ളിക്ക് കൊടുക്കുന്നവനും, എനിക്ക് വസ്തു വീതം ചെയ്ത് തന്നപ്പോൾ വസ്തുവിൻ്റെ വേർതിരിച്ച ഭാഗം നിന്റെ വിശ്വാസത്തിന് വേർതിരിച്ചോണമെന്നും ചേട്ടൻ്റെ പള്ളിക്ക് കൊടുക്കണമെന്നും വസ്തുക്കളും സ്വത്തുക്കളും വൃക്ഷവും പറമ്പും തെങ്ങും കവുങ്ങും കൊടിയും മുഴുവൻ പള്ളിക്ക് മാറ്റി നിർത്തി അതേലെങ്ങാണ് ഒരു വാട്ടത്തേങ്ങ എടുത്താൽ അടിയുടെ കൂരുവുമില്ല. അങ്ങനെയുള്ള ഒരു വീട്ടിൽ വളർന്ന ഞാൻ. എന്നാൽ എൻ്റെ അപ്പൻ എനിക്കൊന്ന് ഉപദേശം, ഞാൻ പെന്തക്കോസി അധികം കാര്യങ്ങൾ പഠിച്ചതല്ല, എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് ജീവിതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും അതിൻ്റെ സാൻമാർഗിക മാർഗങ്ങളും ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് പഠിച്ചത്. ശിക്ഷണം അവിടെയാണ്. സാധുക്കളയാതിരിക്കുക, മനസ്സിൽ നിന്ദിക്കാതിരിക്കുക. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കയറി വരുന്ന അഗതികൾ ഭിക്ഷക്കാർ താണവർ. ഒരു മനുഷ്യനെ ഇപ്പോൾ ഒരു മനസ്സുകൊണ്ട് അവഗണിക്കരുത്. അവർക്ക് വിശപ്പിനാഹാരം കൊടുത്ത് വിട്ടേക്കണം, കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുത്ത് കഴിക്കാവൂ എന്ന് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ വലിയ 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 കാര്യങ്ങളൊന്നുമല്ല അവിടെ ചെല്ലുമ്പം കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ ആഴ്ചയിൽ ഓരോ സദ്യ നടത്തി, അല്ലെങ്കിൽ പലരെ വിളിച്ചു, നമ്മളിങ്ങനെ ഊണ് കൊടുത്ത് തീന് കൊടുത്ത് പല കാര്യങ്ങളും പലതും നമ്മുടെ ഫോർമാലിറ്റി. നമ്മളെ വിളിക്കും, നമ്മളും വിളിക്കും, കർത്താവ് പറഞ്ഞു നിങ്ങളെ വന്ദനം ചെയ്യുന്നു, നിങ്ങളെ വന്ദനം ചെയ്യുന്നു, നിങ്ങളും വന്ദനം ചെയ്യുന്നു, നിങ്ങളെ വന്ദനം ചെയ്താൽ നിങ്ങൾ വന്ദനം ചെയ്താൽ എന്താ പറഞ്ഞു വരാമെന്ന് ചോദിച്ചു. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളെ വന്ദനം ചെയ്യുന്നവരെ നമ്മൾ വന്ദനം ചെയ്യുക, നമ്മൾ വന്ദനം ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഫോർമാലിറ്റി കൂടെ പോകുന്നു. അത് എന്താ പ്രതിഫലം നിങ്ങൾക്കാണ് ഞാൻ ചോദിക്കുന്നത്? എന്താണ് ക്രിസ്തീയ സ്നേഹം? എന്താണ് ദൈവിക സത്യം? എന്താണ് ആത്മീയ മൂല്യം? അതെ, ലോകത്ത് ആവശ്യത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളോട് നാം കാണിക്കുന്ന കരുണ എന്ന് പറയുന്നത് നമ്മുടെ സന്താനങ്ങൾക്ക് നിശ്ചയമായ ഡിപ്പോസിറ്റ് കൊടുക്കുന്ന ഡിപ്പോസിറ്റ് ആണെന്ന് ഓർത്തോണം. അത് തിരിച്ച് നമ്മുടെ പേര് വരുന്നത് മറക്കരുത്, അശ്രദ്ധ കാട്ടരുത്. അതെ, നാം വിചാരിക്കുന്ന മണ്ഡലത്തിൽ കൂടെ മാത്രമല്ല കാര്യങ്ങളുടെ പോക്ക്. കർത്താവ് ഒരു വലിയ ധനവാൻ തന്റെ അടുക്കൽ വന്നു, എല്ലാം ബാല്യം മുതൽ കൽപ്പന പ്രമാണിക്ക് തരാം, ബാല്യം മുതൽ ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോനോട് എന്താ പറഞ്ഞു? ഒരു കുറവ്. ഇന്നിപ്പം നമ്മളെ എല്ലാവരെയും നോക്കുകയാണെങ്കിൽ ഒരു കുറവെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എ പ്ലസ് ഉണ്ടെന്ന്. ഒരു കുറവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്താ അർത്ഥം? 100 മാർക്ക് അയക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 2 മാർക്ക് കുറഞ്ഞു വന്നിരുന്നാൽ അവര് ഏഴുങ്ങനെ 95 to 100 എ പ്ലസ്, 90 to 94 A, 85 to 89 B പ്ലസ്, ഇങ്ങനെയാണ് ഗ്രേഡ് ഇടുന്നത്. അപ്പൊ ഒരു കുറവ് നിനക്കുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ന്യായപ്രമാണ വ്യവസ്ഥയിലോ മറ്റുള്ള ഒരു കാര്യങ്ങളും നിനക്ക് എന്തില്ല? ഒരു കുറവില്ല. പക്ഷെ ആ ഒരു കുറവ് നിന്നോട് പറഞ്ഞേക്കുന്നത് എന്തുവാ? എനിക്കുള്ളത് വിറ്റ് അപ്പോ സ്ഥലമാണ് കാൽക്ക് വെക്ക. അവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റേതൊന്നും ചെയ്യണ്ടാന്നോ അവിഷയല്ല, നിനക്കുള്ളത് ദരിദ്രർ കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. നിങ്ങൾ ആരും വിചാരിക്കരുത് ദരിദ്രർക്കും വിശക്കുന്നവർക്കും പട്ടിണിക്കാർക്കും കൊടുക്കുന്ന പ്രതിഫലമില്ലാത്താണോ ആരും വിചാരിക്കരുത്. അതിന് സ്വർഗത്തിൽ പ്രതിഫലം തരാമെന്ന് വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ആ വിഷയം ആ സബ്ജക്റ്റ് അതിലോട്ട് നീങ്ങുവാൻ ആ ഭേദഭാഗങ്ങൾ എടുക്കുന്നില്ല. ആ സമർപോചിതമായ ആ സബ്ജക്റ്റ് മാത്രമായിട്ട് ഞാൻ സംസാരിച്ചോളാം. പക്ഷേ കൂടുതൽ ഞാനിപ്പോ പറയുന്നു, ആ പ്രതിഫലത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ രഹസ്യത്തിൻ്റെത് കൊടുക്കുന്നത്, പ്രാർത്ഥനയ്ക്കുള്ളത്, ഉപവാസത്തിനുള്ളത്, ഇങ്ങനെ ഓരോ കാറ്റഗറി കൂടെ വേർതിരിച്ച് നമുക്ക് കൊണ്ടുതരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇതൊന്നും വാങ്ങാൻ PhD പോകണ്ട. പോണോ രഹസ്യ പ്രാർത്ഥിക്കാൻ PhD പോണോ? ബൈബിൾ സ്കൂളിൽ പോണോ? പോകണ്ട. രഹസ്യ ധർമ്മം കൊടുക്കുവാൻ എവിടെങ്കിലും പോകണോ? പോകണ്ട. പിന്നെ എന്തോ പറഞ്ഞു മൂന്ന് കാര്യം, ഘോഷിക്കാൻ മറ്റെവിടെയും പോകണോ? പോകണ്ട. ABCD അറിയാൻ വയ്യാത്തവർക്കും പ്രതിഫലം വാങ്ങുവാൻ ഇവിടെ ഒരു പ്രയാസവും ഇല്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു വാക്യം പറയട്ടെ, ഇപ്പോഴും ഇത്രയും പറഞ്ഞതിന് ശ്രദ്ധിക്ക്. എന്താ വാക്യം പറയണ്ടേ? അതിപ്പോ നിങ്ങൾ എന്നെ കൊടയ്ക്കുന്ന പണിയാ, വല്ലതും പറഞ്ഞു പോയി. ഞാനങ്ങ് പറയാൻ നേരത്തെ എബ്രായലിന് 10:35 ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇടയ്ക്കിടയ്ക്ക് നോനോനോ അത് സൽക്കാരം ഒന്നുമല്ല. ഇപ്പൊ അതാന്ന മനസ്സിരിക്കുന്നത്. ഇപ്പൊ മനസ്സ് അന്തരപ്പെട്ടല്ലോ. വാക്യം വായിക്കുന്നു, വായിച്ചു കഴിഞ്ഞു 10:35. ആ അതുകൊണ്ട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫലമുണ്ട്, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതുകൊണ്ട് പ്രതിഫലമുണ്ട്, രഹസ്യം ഉപസിക്കുന്നതിന് പ്രതിഫലമുണ്ട്, ഭിക്ഷ രഹസ്യം കൊടുത്ത പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ആ പ്രതിഫലം കിട്ടണ എന്താ കൂടെ വേണം? അല്ല, സഹിഷ്ണുത നിങ്ങൾക്ക് ഇവിടെ ആവശ്യം അല്ല. അതിന് മുകളിൽ ഒരു വാക്കുണ്ട്, അതോട് എടുക്കാനാണ്. അതുകൊണ്ട് മഹാപ്രതി നിങ്ങളുടെ അവിടെ വിശ്വാസമല്ല കൊടുത്തിരിക്കുന്നത്, ധൈര്യമാണ് കൊടുത്തിരിക്കുന്നത്, ആത്മവീര്യം കരുത്തെന്നാ. അപ്പൊ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്താ വേണം? ധൈര്യം വേണം. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക, ധൈര്യത്തോടെ പ്രതിഫലത്തിന് വേണ്ടി മുമ്പോട്ട് വരിക. അത് പ്രവർത്തിക്കുക, അത് പ്രതിഫലമുണ്ട്. പ്രതിഫല സോഴ്സസ്. ഇത്രയും പറഞ്ഞ വകയിൽ കിട്ടുമെന്ന് ധൈര്യമുള്ള ഒരു കാര്യം എനിക്കൊരു സ്വത്വം പറഞ്ഞാട്ടെ. നിങ്ങളെ പരമാർത്ഥികളെന്ന് പലപ്പോഴും ഞാൻ പറയാറ്, അത് സത്യത്തിൽ നിന്ന് പറയുന്നത്, യാതൊരു കാര്യങ്ങളും ഞാൻ അതിശോക്തി ഇല്ലാതെ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സ്തോത്രം പറയണമെങ്കിൽ അതിന്റെ വാലിഡിറ്റി മനസ്സിലാക്കി സ്തോത്രം പറയുന്ന ഒരു ചർച്ച് പി സി കെയാണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആദ്യത്തെ ചർച്ച്. മറ്റേ സ്തോത്രം പറയാൻ പറയാം, എല്ലാവരും കൂടെ ഉത്തരത്തെ കയറി ഇരുന്ന് പറയും, പക്ഷേ പ്രവർത്തിയിലോ അതും പറയും. പ്രവർത്തിയിൽ ഒന്നുമില്ലാത്ത പുള്ളികളും അത് കാര്യം ഇവിടെ അതില്ല. പല കാര്യങ്ങളും ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോ സ്തോത്രം പറയുമെന്ന് എനിക്ക് നോക്കണമെന്ന് ഇല്ലേ പറയുന്നത്, കാര്യം എന്താ അത് കിട്ടുമെന്ന് ധൈര്യം ഇല്ല. ധൈര്യം അതാ നമ്മുടെ സമുദ്രം എന്തോ ഇപ്പൊ മഹാപ്രജനുള്ള ധൈര്യം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ തിങ്സ് ആണ് പഠിപ്പിച്ചത്. വിശ്വാസത്തിലേക്ക് വരുന്ന വിഷയം, ദൈവത്തെ അന്വേഷിക്കുന്ന വിഷയം, രഹസ്യ പ്രാർത്ഥിക്കുന്ന വിഷയം, രഹസ്യ ഉപദേശിക്കുന്ന വിഷയം, രഹസ്യദാനം ചെയ്യുന്ന വിഷയം, ഈ വിഷയങ്ങളെല്ലാം ഇതിന് പ്രതിഫലം കിട്ടുമോ എന്ന് വിശ്വാസമുണ്ടോ എന്നാ ചോദിച്ചത്. ശരി, ഇപ്പോഴാ വിഷയം മനസ്സിലായത്. എനിക്ക് അറിയാം മനസ്സിലായില്ല, മനസ്സിലാക്കിയതാണ്. അതൊന്നും നമ്മുടെ കാര്യമാണ്, ക്ലാസിന്റെ ഒരു പോയിന്റ് ആണ്. അപ്പൊ ശരി, ഇനി തുടങ്ങാം അടുത്ത വാക്യം. 40-ാം അധ്യായം 40-ാം സുവിശേഷം 42-ാം വാക്യം വായിച്ചോട് നിർത്തിയതേ ഉള്ളു, ഇനി ഞാൻ വായിച്ചു തുടങ്ങാൻ പോവാ. എന്താ അതിനൊക്കെ പ്രതിഫലം? പ്രതിഫലത്തിന്റെ ബേസ് ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ച് 40-42 വരെയല്ലേ ഉള്ളൂ. ആ 40-41 വാക്യം ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. പ്രതിഫലം കർത്താവ് പഠിപ്പിച്ച ഇതൊന്നും മാറ്റം വരുന്നില്ല. കാരണം കർത്താവ് തരുന്നത് അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവ് സമീപാൻ. അപ്പൊ കർത്താവ് തരുന്ന പ്രതിഫലമാ, കർത്താവ് തരുന്നവരാ പറഞ്ഞത്. അവാർഡ് പ്രഖ്യാപനത്തിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് കർത്താവ് പറഞ്ഞു. ശരി, നിങ്ങൾ അവിടെ നിന്ന് 1-ാമത്തെ വാചകം ഒന്ന് വായിച്ചേ. പ്രതിഫലത്തിന്റെ ആ ഭാഗത്തെ പഠിപ്പിക്കലിന്റെ ഏറ്റവും പ്രധാന മാനദണ്ഡം കൈക്കൊള്ളുക. നിങ്ങളെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ മുതലാളിമാരെന്നോ? പിന്നെ അതോ പണക്കാരോ സമ്പന്നന്മാരോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പഞ്ചായത്ത് പ്രസിഡന്റോ ഔദ്യോഗിക സ്ഥാനമാനങ്ങളോ അമ്മാച്ചനോ വച്ചപ്പനോ അല്ലേ വന്നോട്? അല്ല, പോകണേ ചെന്നോട് കുഞ്ഞാളുകളെ പോ, ഞാൻ നിങ്ങളെ അയക്കുന്നു. അവസാനത്തോളം എല്ലാ നിങ്ങളോട് കൂടെ ഉണ്ട്. സുവിശേഷത്തിന്റെ വാഗ്ദാനമാണ്. നമ്മൾ പോവുക, ഒരു വീട്ടിൽ ചെന്ന് കയറി, വീട്ടിൽ ചെന്ന് കയറി സുവിശേഷം അറിയിച്ചു, അല്ലെങ്കിൽ ഒരാൾ റൂമിൽ ചെന്ന് കയറി. ഇവിടെ ചെന്നു ചെന്നപ്പോഴേ വീട്ടുകാർ ചെറിയ ചർമ്മ മുടങ്ങി, പള്ളനാ കള്ളിയ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ ഇങ്ങനെയുള്ള വന്നിരിക്കുകയാണ്, വീണ് വിളിക്കുന്ന മറ്റേതോ മറിച്ചതോ നമ്മളോട് ചെറിയ അഭ്യാസങ്ങൾ പ്രകടനങ്ങളെല്ലാം അങ്ങ് കാഴ്ചവെച്ചു. അപ്പൊ നമുക്കൊരു തോന്നലുണ്ട്, ശേ നാണം കേട്ടു, ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമില്ല. വന്നതേ അവസാനം അന്നേരം എനിക്കറിയാം ഇതൊക്കെ വരുമെന്ന്. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിക്കുക വന്നേ ഉള്ളൂ. ഇനി എന്റെ ജീവിതത്തിൽ സാന്തയുടെ കാലം ഇവിടെ വന്ന് ഫോൺ വിളിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ഏ കഴിഞ്ഞ വെള്ളിയാഴ്ച അടവാലിൽ നിന്നൊരു ദേവദാസൻ പറഞ്ഞല്ലോ, 14 ഫോൺ നമ്പരും കൊണ്ടുവന്നു. ആദ്യം ഒരു ഫോൺ എടുത്തിട്ട് വീട്ടിൽ വിളിച്ചതോടുകൂടെ സന്ധയുടെ കാലത്തിനെയും ഫോൺ വിളിക്കത്തില്ല എന്ന് പ്രതിഷ്ഠിച്ചെന്ന് പറഞ്ഞു. ഇതിന് കാരണം ആ വിളിച്ച വെക്ക് ആരായാലും സുന്ദരമായ മറുപടിയായിരുന്നു ചുട്ടകോഴി പറക്കുന്ന സൈസായിരിക്കും പറഞ്ഞത്. ആ ദേവദാസൻ പ്രതിഷ്ഠയെടുത്തു, 13 ഫോൺ നമ്പർ പിന്നെ വിളിച്ചിട്ടില്ലെന്ന്. ഇവിടെ വന്നു വിളിച്ചിട്ടുണ്ട്, ഒക്കുകയില്ലല്ലോ. ചില ഒന്നേരം പേരേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴേ വിവരം അറിയത്തു. പ്രശ്നങ്ങൾ പലതും സുവിശേഷം എനിക്ക് പോകാൻ തീരുമാനിക്കാൻ പ്രയാസമില്ല, പക്ഷേ ഇത് ചെയ്തെത്തിക്കുന്ന ഇച്ചിരി പാടാ കേട്ടോ. ഒരാള് കൊണ്ടുപോയ ദേവദാസൻ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം വളരെ വൃദ്ധന. അവിടെ ഈ ഒരു 60 വർഷത്തിനുള്ള പഞ്ഞോ പട്ടിണിയും ബന്ധക്കോസുകാർക്ക് ഈ സുവിശേഷക്കോ ഉള്ള കാലത്ത് ഒരു ദൈവദാസന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ തീരെ ബാല്യക്കാരൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഇന്ന് അച്ചാരിലൂടെ ഞാനോട് വരികയാണ്. അപ്പൊ അന്നത്തെ പട്ടിണി കാലമായതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം കഞ്ഞി വെക്കാതെയും ഭക്ഷണം കഴിക്കാതെയും പോയതുകൊണ്ട് ആദ്യത്തെ വീട്ടിൽ ചെന്നപ്പോ രണ്ട് മുട്ടി അവിടുത്തെ നല്ല അമ്മച്ചി ദേവദാസന്മാരും അച്ഛന്മാരും വരുമ്പോ അന്നത്തെ ഏറ്റവും വലിയ സൂപ്പർ ക്വാളിറ്റി പലഹാരം. ഇവിടെ പഴയ സഹോദരിമാരെന്ന് പറയാൻ ആരുമില്ല, എങ്കിലും നാട്ടിൽ നിന്ന് സഹോദരിമാർക്കൊക്കെ അറിയാം മധ്യകാലത്തെ സംഭവം എന്താ കൊടുക്കുന്നത്. ദേവദാസന്മാർക്ക് അച്ഛന്മാരും വീട്ടിൽ മുട്ടയും പാല് ഒരുമാതിരിപ്പെട്ടത് കൂടെ. രണ്ട് ദേവദാസന്മാർ രണ്ട് കഴിഞ്ഞു അന്ന് ഈ രണ്ട് മുട്ടയും പുഴുങ്ങി ഒരു ഗ്ലാസ് പാലും കൊടുത്തു മനസ്സ് തണുത്ത് ദൈവത്തെ സ്തുതിച്ച് അനുഗ്രഹിച്ചു പോയി. അടുത്ത വീട്ടിൽ ചെന്നപ്പോ രണ്ട് മുട്ടയും പാലൊഴിച്ച് ഒരു ഗ്ലാസ് കാപ്പി അതും കഴിച്ചു. കാരണം അവരുടെ മൂന്നാഴ്ച ഇപ്പൊ മുട്ട ആർക്ക് വേണം, കോളച്ചോണം അതുപോലെ എന്തെല്ലാം ഉപദ്രവങ്ങളുള്ളതാണ് ഈ മുട്ട മുട്ടയ്ക്കകത്ത്. അപ്പൊ നമ്മളിപ്പോ കഴിക്കാനൊക്കെ ഒന്നില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിറ പെട്ടിക്കകത്തും ഫ്രിഡ്ജിൽ മുട്ട നിറച്ചിട്ടുണ്ട്, പക്ഷെ എന്തോ ഒക്കെ കഴിക്കാൻ അന്ന് ഈ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത കാലമാണ്. ഈയിടെ അത് തുടങ്ങി പട്ടിണി കിടക്കുന്നവർ എന്തോ കോളസ്ട്രോളാ അവിടെ കൊണ്ട് കല്ല് ഉൾക്കുന്നതാ തയ്ക്കുന്നത്. ഇപ്പൊ തിന്ന് കൊഴിക്കാനും മറ്റേ കൂടെ പിന്നെ അങ്ങോട്ട് പിന്നെ കോളസ്ട്രോളോ തന്നെയാണ് അന്നത്തെ കാലത്തെ കാര്യമാണ്. പിന്നെ വെളിഞ്ചേപ്പിന്റെ മടന്നയൊക്കെ ആ പുഴുങ്ങി തിന്നത്. അന്നേരം കോളസ്ട്രോൾ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത തലമുറയ്ക്ക് പോലും വരികില്ല, അറിയത്തില്ലേ. അവിടെ വിഷയം വെളിഞ്ചേമ്പിന്റെ മടന്ത പറിച്ച് ഈ തോട്ടി കളിക്കുന്ന ചേമ്പിന്റെ മടന്ത പറിച്ച് കുഴുങ്ങിത്തുന്ന അനേക ദൈവദാസന്മാരെ ദൈവങ്ങളെ കണ്ടിട്ടുണ്ട്. ഐ പി സിയുടെ പ്രഗത്ഭനായ കെ സി ചെറിയാന്റെ ഭാര്യ മംഗലാപുരത്ത് കിടന്ന് വളരെ ആ തോട്ട് മടന്ത പറിച്ച് നിന്ന് ഉപ്പഴിക്കുവാനില്ലാതെ ഒരു അതും കിട്ടാതെ അട്ടിണി കിടന്ന് കൂടലി ചത്ത സ്ത്രീയാണ്. സ്വന്തം മകൾ കോടീശ്വരന്മാരുടെ കോടീശ്വരത്തിയായി സ്വന്തം മകൾ തങ്കമ്മ ബാങ്കൂടെ എന്റെ സമീപ സാക്ഷി പറഞ്ഞതാണ് എന്റെ അമ്മ ചത്തത് പട്ടിണി കിടന്നാണ്. ആ കാലമൊക്കെ ഇപ്പൊ പെന്തക്കോസ്തുകാർക്ക് വല്ലതും കഴിച്ചാണ് യാകുന്നത് എന്ന് പറഞ്ഞാല് ഡിക്റ്റന്റ് കഴിച്ചു യാകാന്നല്ല ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെന്തുവാ നായ അപ്പാട് കഴിച്ച് 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 അങ്ങ് കാര്യമൊക്കെ വളരെ സൂക്ഷിക്കണം. അജു എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എന്നാൽ എനിക്ക് പിന്നെ പറയാണ്ട് പറയായിരിക്കും. അതുകൊണ്ട് എന്തോ കഴിച്ച് 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 അതാ ശല്യമുണ്ട്. അപ്പൊ കഴിച്ച് കഴിച്ച് ശല്യമുണ്ടൊക്കെ ആയിരിക്കും ഞാൻ പറയണ രാജു തന്നെയല്ല ഇതിനകത്ത് വല്ല തൂട്ടിച്ചു അപ്പഴേ ആ കഴിച്ച് കഴിച്ച് അന്നാ കഴിക്കാൻ ഞാൻ. ഇപ്പൊ രണ്ടാമത്തെ വീട്ടിൽ മുട്ടയും പാല്, അടുത്ത മൂന്നാമത്തെ വീട്ടിൽ കിട്ടും. മൂന്നാമത്തെ വീട്ടിൽ ചെന്നപ്പോ പാലില്ല, കടുങ്കാപ്പിയും രണ്ട് മുട്ടയും കൊടുക്കും. അപ്പം രണ്ട് മണിക്കൂറിനകത്ത് ആറ് മുട്ടയും അത് കിട്ടിയാലും കഴിച്ചാലും ഞാൻ കണ്ടതാ ഒരാളൊന്ന് ജീവിച്ചിരിപ്പുണ്ട്, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. ഒരാൾ ഉച്ചയുടെ വേറെ പണിക്ക് പോയെന്നേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ആ ആറ് മുട്ട പട്ടിണി കിടന്ന പുള്ളികൾക്ക് ഈ ആറ് മുട്ട കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് ആറ് സ്വർഗം കിട്ടുന്ന വാശിയാ എന്ന് പറഞ്ഞാൽ എന്ത് വന്ന് ചോദിച്ചാൽ അവർക്ക് വിശന്നവർക്ക് അറിയത്തുള്ള വിശപ്പിന്റെ ഗുണം. കഴിച്ചു കുറിച്ചു. അപ്പം ഈ കൂടെ പോയ ബാല്യക്കാരന് പുള്ളിക്ക് പത്തൊമ്പതിനാറ് വയസ്സേ ഉള്ളൂ, ദച്ചത്തൊക്കെ തിരുമി ഇങ്ങനെ വളരെ സന്തോഷമായിട്ടൊക്കെ എന്റെ അച്ഛാ വാസ്തവത്തിൽ ഞാൻ ഈ നാളുകൾ കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ വളരെ താല്പര്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് അത് എപ്പോഴാ ഒന്ന് അച്ഛാനോടൊന്ന് പറയേണ്ടെന്നുള്ള ഇന്ന് നല്ല സമയം കിട്ടിയത്. ഞാനും കർത്താവിന്റെ വേലയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നു, പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് അച്ഛാൻ്റെ കാര്യം ചെയ്യണം. സാറപ്പച്ചനോട് പറഞ്ഞ് ഹൈസ്കൂളിൽ എന്നെ കൂടെ എടുപ്പിച്ച് ഉടനെ ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കൊണ്ട നടക്കുന്ന പുള്ളിക്ക് മനസ്സിലായി ഇതിനിടയ്ക്ക് ദൈവവിളിയൊന്നും ഉണ്ടായതല്ല, ഇവര് മുട്ട കിട്ടിയതിന്റെ വെളിച്ചത്തിലുള്ളതായ പ്രതീക്ഷയാണ്. അക്കാലം എന്താ പണിക്ക് പോയാല് ഈ രണ്ടു മണിക്കൂറുണ്ട് ആറ് മുട്ട കിട്ടും, ആറു മണിക്ക് കിട്ടി പുള്ളി പ്രതീക്ഷിച്ചു സൂക്ഷിച്ചു വരെയൊക്കെ. അപ്പൊ ഈ കൂടെ കൊണ്ടുപോയ പുള്ളി ഇച്ചിരി ഫലക്കാരൻ പുള്ളി പറഞ്ഞു, എടാ കുഞ്ഞേ ഇത് പാപ്പം കളി ഒന്നുമല്ല, എടാ മുട്ട പോലെ മുഴയ്ക്കുന്ന ഇടിയും ഞാൻ വാങ്ങിച്ചവനാ കൊടിക്കട്ട പോലെ മുഴയ്ക്കുന്ന മുട്ട പോലെ മുഴയ്ക്കുന്ന ഇടിയും ഇതിന്റെ പുറകിലുണ്ട്, അത് കിട്ടുമ്പോൾ നീ വിലക്ക് നിൽക്കുമോന്ന് ചോദിച്ചു. ഇല്ലച്ചാ വാള് വന്നാലും ഇടി വന്നാലും ഒരേ ഞാൻ പാറത്തില്ല നിൽക്കും. ഈ വാസന ശരി കാണാമെന്ന് പറഞ്ഞു. അടുത്ത് നാലാമത്തെ വീട്ടിൽ അതൊരു കുന്നിന്റെ മകളിൽ ഏലിയാമ്മ സഹോദരിയുടെ വീടാണ്. ഏലിയാമ്മ സഹോദരി ഒറ്റയ്ക്ക് സ്ഥാനപ്പെട്ടതിന്റെ വൈരാഗ്യത്തിന് അവിടെ ഒരു പിശാചി പിടിച്ച വല്യപ്പനുണ്ട്. ഒരു കാശാവും പടി വെട്ടി ഈ കനമുണ്ട്. കാശാവമ്പടി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഈ പിള്ളേർ സെറ്റിനൊന്നും അറിയത്തില്ല. കാശാവമ്പടി എന്ന് പറഞ്ഞാൽ ഈ കനമുണ്ട്. അതെ ഈ ചേങ്ങലി ഒന്നും അടിച്ചാൽ പൊട്ടുന്ന സാധനമല്ല, അടിച്ച് ആ മുട്ടി അവിടെ നിൽക്കുക. അല്ലാതെ വാസ്തവത്തിൽ ഇന്ന് പിള്ളേരെ അടിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല പടി എന്ന് പറയുന്നത് ചൂരല്ല, ചൂരലൊക്കെ നിറഞ്ഞാൽ മുട്ടി പോകും. ഈ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കാശാവമ്പടി വെച്ചുള്ള അടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതെന്ന് പറഞ്ഞാൽ മടി ആയിസി പൊട്ടുകയില്ല. പിന്നെ എങ്ങനെയുണ്ട് രാജു അടിക്കുന്നോ? ആ അതല്ല, അപ്പൊ അടിക്കുന്ന പറഞ്ഞു വരുന്ന വടി വെല്ലപ്പിനെ കാശാങ്ങോട്ടും വെട്ടി ഈ ഓല വരയുടെ വാരിക്ക് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കും. ഇവന്മാർ വന്നാ രണ്ട് കൊടുക്കണം. അതല്ലാതെ യുവകത്തിന്റെ എന്റെ പെണ്ണിനെ കൊണ്ട് സ്നാനപ്പെടുത്തി നശിപ്പിച്ച് കളഞ്ഞു. ഇവന്മാർ ഇനി വെച്ചേക്കാൻ പാടില്ല. വലിയപ്പം വടിയും വെട്ടി വെച്ചോണ്ട് ഇനി നോക്കിയിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ഇവരെണ്ണം കൂടെ അങ്ങോട്ട് ചെന്ന് എന്താ ഉണ്ടപ്പച്ചാ വിശേഷം ഉണ്ടടാ നീ എനിയമ്മസ ഒരു സുഖമായിരിക്കും വന്നടാ സുഖമാ. ഇത് പറയുകയും ഈ വാരിക്കുന്ന് ഈ കമ്പ് വലിച്ചുകൊണ്ട് ഊരി വരുമ്പോ ഈ കാശാവ് കമ്പനി ഉടക്കൂടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഉടക്ക് എന്ന് പറഞ്ഞാൽ എത്ര പോളീഷ് ഉണ്ടോ അല്ല ഇവരെ വരും ചൂല്ലാതെ ഉരിഞ്ഞു പോരും. ഇത് വാരിക്കെങ്ങാണ്ടൊക്കെ ഒന്ന് കുരുങ്ങി ഉടക്കി വന്നപ്പോഴത്തേക്ക് വല്യപ്പൻ വടിയെടുക്കുന്ന ഉണ്ടടാ സുഖമാ എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി സംഗതി ഇന്ന് മുതലാണ്. എടുത്ത് രണ്ടും കൂടെ താഴെ ചാടി ഒന്നൊന്നിന്റെ മോളി ചാടി ചാടി അടുത്ത് തോട്ടി ചാടി തോട്ടി നിന്ന് കരക്കി കയറി കരക്കി കയറി കണ്ടെത്തി ചാടി ഇങ്ങനെ വാണം വിട്ട് പോലൊക്കെ പോവുക നിൽക്കാന്ന് പറഞ്ഞു വല്യപ്പൻ പറയും. ഇവരേതായാലും നിരപ്പുള്ള വഴിയല്ല അഞ്ഞതും. ഇവർ ചെറുപ്പക്കാരും മറ്റവൻ വല്യപ്പനുമായത് കാരണവും പരുക്കുണ്ടാകാതെ ഒരേ ദൂരം അങ്ങ് ചെന്നേച്ച് ഒരുത്ത നോക്ക് മറ്റവനുണ്ടോ മറ്റവനുണ്ടോ ഇവരുണ്ടോ എന്ന് രണ്ടും നോക്ക് നോക്ക് ഒരു ഓട്ടമാണ് ഓടി അങ്ങ് ചെന്നു. വല്യപ്പൻ ഏതായാലും പ്രായക്കൂടുതൽ കൊണ്ടും അദ്ദേഹത്തിന്റെ ഗതി കേടുകൊണ്ടും വന്ന് തല്ലുകൊള്ളാതെ ഇവർ രണ്ടുപേര് പോയി. ഇനി അടുത്ത ഭാഗം തീർന്നില്ല. അടുത്ത ഭാഗത്തെ പുള്ളിയുടെ പ്രതിഷ്ഠയിലേക്ക് ഞാൻ വരിക. അച്ഛാ കാര്യം ഇതൊക്കെ പറഞ്ഞാലും സാറപ്പനോട് പറയാൻ പറട്ടെ ഒരു കാര്യമുണ്ട്. ഞാൻ വീട്ടിലൊന്ന് ചോദിച്ചിട്ടില്ല കൂടെ ഒരു അനുവാദം വേണമല്ലോ ഇപ്പം വീട് ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് അച്ഛനോട് പെട്ടെന്ന് മറുപടി പറയാം. അതിന് ഇന്ന് വരെ ഇന്ന് വിചാരിക്കാൻ വീട്ടിലെന്ന മാറിങ്ങ കച്ചവടത്തിൽ കാര്യം അവസാനിക്കുകയും ചെയ്യും. ഇത്ര സൈസുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സംഗതി ഈ കൈക്കൊള്ളുന്ന വിഷയം ഒന്നും ഇത്ര ഗൗരവമുള്ളത് അനേക വീടുകളിൽ സുവിശേഷവുമായി കയറി ചെന്ന ദൈവദാസന്മാർ നികൃഷ്ടമായി അടി വാങ്ങിച്ചിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്, അതെ അവരെ കൈക്കൊള്ളാതെ നിരാകരിച്ച് നിഷേധം നിന്ദിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിയണം അങ്ങനെയുള്ള സ്പെസിഫിക് ആയി എടുത്തു പറയാവുന്ന അനേക തറവാടുകളുണ്ട്. ദൈവം തമ്പുരാന്റെ ന്യായവിധിയുടെ അഗ്നി അതിന്മേൽ പെയ്ത് കത്തിയപ്പോൾ എന്നാൽ ഓടിപ്പോയ ദൈവദാസന്മാരെയും അവരെയും അവരുടെ സന്താനത്തെയും ദൈവം അനുഗ്രഹത്തിന്റെ ഉന്നത മണ്ഡലത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും മറന്നു കളയരുത്. കോതറയ്ക്കും കുമ്മനാട്ടിനും ഇടയ്ക്ക് 10,000 ഏക്കറിന്റെ എസ്റ്റേറ്റ് മാനേജരായിരുന്ന ഒരാളിന്റെ വീട്ടിൽ ഒരു സുവിശേഷകൻ കയറിച്ചു. വീട്ടുപേര് പറയാൻ ഞാൻ മടിക്കുന്നു. അദ്ദേഹം ഒരു വലിയ തോട്ടയുടെ എസ്റ്റേറ്റ് മാനേജരായിരുന്നു. ആ ദേവദാസിനെ ആ വീട്ടിൽ നാട്ടി ഇറക്കി വിട്ടു. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിന് തീരെ പിടിച്ച. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് ആ ഭവനം ഈ വലിയ കോടീശ്വരന്റെ ഭവനം ഉമ്മം കുരുത്ത് കിടക്കുകയാണ്. ആ ഭവനത്തിൽ കാലി ചവിട്ടുവാനോ ഒരു തലമുറയോട് താമസിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. വ്യക്തമായ ചിത്രങ്ങൾ അറിയാം, അനേക കുടുംബങ്ങളെ അറിയാം. എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ നാടിൻ്റെ മാനേജരെന്ന് പറയുന്ന എനിക്കും ബന്ധമുള്ള എൻ്റെ ഒരു വീടാണ്. ദൈവമക്കളെ സുവിശേഷം പറയാൻ ചെന്ന് അവിടെ നാട്ടിയാണ് നാടിൻ്റെ മുതലാളിയും മാനേജരുമായ പുള്ളി ഒരു കാരണവുമില്ലാതെ ചുമ്മാ അദ്ദേഹത്തിന് തോന്നി ഇത് വിറ്റേച്ച് പോകണമെന്ന് കൈ വന്നതോ പെന്തക്കോസുകാരൻ്റെ കയ്യിലോട്ടാണ് അത് കയറി വന്നത്. പെന്തക്കോസ് മാർഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ സക്കര ആസൂത്രി വത്തി ഉണ്ടാക്കിയ ഭവനമാണ്. പക്ഷേ അത് നേരെ തിരിച്ച് ദൈവം കൊണ്ടുവന്ന് പെന്തക്കോസുകാരുടെ കയ്യിലാക്കി അവരോ ആ ദേശത്തു നിന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുള്ളൂ. അനേക സംഭവങ്ങൾ അറിയാം, ഉന്നതമായ മാനദണ്ഡത്തിന് ന്യായവിധി കൊടുത്തറിയാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധയിലുണ്ടല്ലോ. നിങ്ങളെ ഇതൊക്കെ വളരെ വ്യക്തമാണ്. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സഹോദരിയോട്, നിങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ ചെന്ന്, നിങ്ങൾ മറ്റൊരിടത്ത്, അല്ലെങ്കിൽ ഒരു ബെഡിൽ ഒരു രോഗിയോട് നിങ്ങൾ പറയുമ്പോൾ അവർ നിരാകരിച്ചാൽ നിനക്ക് 10 മടങ്ങ് പ്രതിഫലമുണ്ടെന്ന് നീ വിചാരിച്ചോണം. ആദരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിരാകരണത്തിന് പ്രതിഫലമുണ്ട്. കാരണം കർത്താവിന്റെ നാമത്തിൽ നിന്നെ നിന്ദിക്കുന്നവണ് നിന്നെ എന്റെ മേൽ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങളെ തുറന്നവന്റെ കണ്ട ക്ഷമയെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വൈദ്യരെ നിന്നെ നിന്ദിച്ചാൽ അതിന്റെ നിന്ന് എവിടെ ചെല്ലും? കോടതി ഏറ്റെടുക്കും. നേരെ ശിക്ഷ അവിടുന്ന് ആ കൊടുക്കുന്നത്. കാര്യം വ്യവഹാരം നടത്താൻ ഒരുത്തന അവിടെ ഇരിപ്പുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം മറക്കരുത്. ആകയാ ദൈവ വൈദലേ നിന്നെ ദൈവനാമത്തിൽ അതെ നിൽക്കുന്നതിന് ഫലമായി നിന്ദിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്. എന്റെ നാമത്തിൽ ഒരുത്തനെ കൈക്കൊണ്ടാ പ്രതിഫലമുണ്ടെന്നോ എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുത്തില്ല, മനസ്സുകൊണ്ട് സ്വീകരിച്ച് അംഗീകരിച്ചു. നമ്മൾ ദൈവവചനത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് പ്രതിഫലമുണ്ട്, അതിനെ ആദരിക്കുന്നതുകൊണ്ട് പ്രതിഫലമുണ്ട്, ദൈവസേന ഇരുന്ന് കേൾക്കുന്നതുകൊണ്ട് പ്രതിഫലമുണ്ട്. കേൾക്കുന്നവരും അതെ അനുസരിക്കുന്നവരും അതിന് പ്രവൃത്തി എത്തിക്കുന്നതിന് പ്രതികാരമുണ്ടെന്ന് ഈ ഒരു വ്യക്തമായി പറയുന്നത് വെളിപ്പാടൊന്നും മൂന്നി പറയുന്നു. അതൊക്കെ ഞാൻ പിന്നീട് എടുക്കാം. അപ്പോൾ ഒന്ന്, നിങ്ങളെ കൈക്കൊള്ളുന്നവന് പ്രതിഫലമുണ്ട്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അപ്പോൾ സുവിശേഷവുമായി വരുന്ന ഒരാളിനെ നിങ്ങൾ കൈക്കൊണ്ടാൽ നിങ്ങൾ കർത്താവിനെ കൈക്കൊള്ളുന്നു. സുവിശേഷം വരുന്ന ആളിനെ നമ്മൾ നിരാകരിച്ചാൽ കർത്താവിനെ നിരാകരിക്കുന്നു. പറയുന്നു, ശ്രദ്ധിക്കുക, അർത്ഥമായോ? പക്ഷേ എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ആ അപ്പൊ എന്ന് പറഞ്ഞാൽ അതാരെയാ? സ്വർഗസ്ഥനായ പിതാവിനെ കൈക്കൊള്ളുന്നു. കർത്താവായ യേശുവിനെ കൈക്കൊള്ളുന്നവൻ സ്വർഗസ്ഥനായ പിതാവിനെ കൈക്കൊള്ളുന്നു. അടുത്ത വാക്ക് എന്തുവാ? പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലമുണ്ട്. അടുത്ത വാക്ക് നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലമുണ്ട്. അടുത്തത് ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെരുവിലടുത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുത്താൽ, സത്യമായി നിങ്ങൾ പറയുന്നു, പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. എന്തതിനൊക്കെ പ്രതിഫലം കിട്ടും? ആനയും കൂനയും വസ്തു എഴുതി വിറ്റതും അവിടെ വലിയ തുക കൊടുത്തതും ലക്ഷങ്ങൾ കൊടുത്തതും ഒന്നും എന്നെ തോന്നിട്ടില്ല. സിമ്പിൾ തിങ്സ് എന്തൊക്കെയാ? അത് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകാം ക്ലാസ്. കൈക്കൊള്ളുന്നത് പ്രവാചകനെ കൈക്കൊള്ളുന്നത്, നീതിമാനെ കൈക്കൊള്ളുന്നത്, ഇത് ശിഷ്യനെ കൈക്കൊള്ളുന്നത്, ഇതെല്ലാം റിസീവിങ് മെന്റാലിറ്റി, അംഗീകൃത മനോഭാവം. അതിന് പ്രതിഫലമുണ്ട്. ഓരോന്നിനും പ്രതിഫലം ഉണ്ടെന്നാ പറഞ്ഞത്. ദൈവമക്കളെ, ഇത്ര ലളിതമായ മാർഗത്തിൽ പ്രതിഫലം പ്രാപിക്കാവുന്ന ലോകത്തിൽ ഏതൊരു സെറ്റപ്പ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചതായ ഈ വിഷയങ്ങൾ ഒരു വിദ്യാഭ്യാസവും അച്ചരാഭ്യാസവും ഇല്ലാത്ത കേവലം നിരക്ഷരകുട്ടിയായ ഒരു പാവപ്പെട്ടവന് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. പാണ്ഡിത്യത്തിന്റെ വാമനത്തിലെത്തി വിശ്വാസത്തിന്റെ പൂർവകാല സ്ഥിരീകരണങ്ങൾ ഒന്നും പിടിച്ചു നിൽക്കണ്ട. ഈ പറഞ്ഞത് ഇതുവരെയും പറഞ്ഞതെല്ലാം വിശ്വാസത്തിന് തുടക്കം മുതൽ. അതെ, ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാൻ പോകില്ല, സത്യമായി നിങ്ങൾ പറയുന്നു. ശരി, ഇന്നത്തെ ക്ലാസ് കൊണ്ട് എനിക്കറിയാം സംഗതി ഗുണം വന്നിട്ടുണ്ട്. കാരണം പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ, ഇത്ര സിമ്പിളായ കാര്യങ്ങൾക്കൊക്കെ തന്നെത്താനുള്ള നമ്മുടെ കാര്യപരിപാടി ക്രമീകരണത്തിന് ഇത്ര സിമ്പിളായ വിഷയങ്ങളിലൂടെ പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യം പറഞ്ഞു ഇപ്പോഴാണ് മനസ്സിലായത്. ആ അതാണ് ഞാൻ പറഞ്ഞത്, അമ്പോ അതാ ഒപ്പിച്ചേ. സിമ്പിളായത് നമ്മളെ അറിഞ്ഞിരുന്നത് ഇവിടുന്ന് ജോലിയും രാജി വെച്ച് ഇപ്പോൾ ഉടനെ വേലയ്ക്ക് വിളിയുണ്ടായി എല്ലാം കൂടെ ഇറങ്ങി പോയി ഉടക്കേണ്ടി ചെന്നെങ്കില് പ്രതിഫലമുള്ള അങ്ങനല്ല, വടക്കേണ്ടി പോകാൻ വിളിയുള്ളതിന് പൊയ്ക്കോണം, ഒരു ചെറിയ വിളിയുള്ളതിന് പൊയ്ക്കോണം. ഇതിനൊന്നും പോയില്ലെങ്കിൽ നിന്റെ പരിധിക്കകത്ത് നിനക്ക് പ്രതിഫലം തന്ന് മാനിക്കേണ്ട 100 കാര്യങ്ങള് കർത്താവ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഏറ്റെടുക്കണം. വളരെ സിമ്പിളായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അത് ഈ ചെറിയ കാര്യങ്ങള് നമുക്ക് പ്രതിഫലാർഹമാണെന്ന് ദൈവസന്നിധിയിൽ സുസ്ഥിർഗ മനോഭാവത്തോടെ നിർമ്മഹൃദയത്തോടെ ഏറ്റുവയ്ക്കുന്നെങ്കില് വിശ്വാസത്തിൽ നിലനിന്ന് അവസാനത്തോടെ മുറുകെ പിടിച്ച് സഹിഷ്ണുതയോടെ അക്കരനാട് ചെന്നെത്തിയാൽ, അതെ, ലോകത്തിലാരും നിന്നെ അറിഞ്ഞില്ലെങ്കിൽ നിന്നെ അറിയുന്ന കർത്താവ് നിന്റെ നല്ല മനസ്സിനുൾപ്പെടെ നല്ല മനോഭാവത്തിന്റെ സ്വീകരണ മനോഭാവങ്ങള്, അതെ, നിസ്സാരമായ ശൈലികള്, ഇവയ്ക്കെല്ലാത്തിനും സ്വർഗത്തിൽ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്, നമ്മുടെ പ്രയത്നത്തിന് പ്രതിഫലമുണ്ട്, ഇവിടെ അധ്വാനത്തിന് പ്രതിഫലമുണ്ട്, നമ്മുടെ കൊടുക്കുവാങ്ങൽ പ്രതിഫലമുണ്ട്, നമ്മുടെ റിസീവിംഗ് മെന്റാലിറ്റിക്ക് പ്രതിഫലമുണ്ട്. ഇതിനെല്ലാം നല്ല പ്രതിഫലം തരുന്ന നല്ല കർത്താവ്, വിശ്വസ്തനായ കർത്താവ്, ആ നീതിയുള്ള ന്യായാധിപ കർത്താവ് ആ ദിവസം എനിക്ക് തരും. ഒരു ദിവസം പറഞ്ഞതാണ്, ആ ദിവസം എനിക്ക് തരും. അളന്ന് മാമർത്തി കുലുക്കി കവിയുന്നു അളവ് നിന്റെ മടി തരും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. പത്തായത് പറയുന്നത് മടി തരും, നാല് ദിവസം എനിക്ക് തരും. എന്റെ പ്രയത്നത്തിന്റെ ഫലം വേറെ എങ്ങും പോകത്തില്ല. വിശ്വാസമുള്ള കർത്താവിന് അവകാശം
സന്തോഷമെന്നും ദുഃഖമായി മാറിയിടുമ്പോൾ സ്നേഹിച്ച മിത്രങ്ങളിൽ ശത്രുക്കൾ ആയിടുമ്പോൾ തളരും എൻ മനസ്സിനു നീ പകരും സന്തോഷവും ഇടറും എൻ പാദങ്ങൾ നൽകും പുതുബലവും നാഥന്റെ ദാനമല്ലോ എന്റെ നാഥന്റെ ദാനമല്ലോ ആശിച്ച സന്തോഷമെന്നും ദുഃഖമായി മാറിയിടുമ്പോ സ്നേഹിച്ച മിത്രങ്ങളെന്നും ശത്രുക്കൾ ആയിടുമ്പോ ദുരിതങ്ങൾ സ്വീകരിക്കാൻ ശക്തി നൽകിടനെ ദുഃഖമില്ലാത്ത സ്വർഗനാടതിൽ ദുഃഖമില്ലാത്ത സ്വർഗനാടതിൽ ചേർന്നിടുവാൻ നീ കനിഞ്ഞിടനെ സ്നേഹനാഥ ജീവനാഥ സ്നേഹനാഥ ജീവനാഥ ആശിച്ച സന്തോഷമെന്നും ദുഃഖമായി മാറിയിടുമ്പോ സ്നേഹിച്ച മിത്രങ്ങളെന്നും ശത്രുക്കൾ ആദിത്തനത്തങ്ങളൊന്നും വന്നിടാതെ കൂടെ എന്നെ നടത്തിടനെ അസംഖ്യങ്ങളായിടും അനർത്ഥങ്ങൾ അസംഖ്യങ്ങളായിടും അനർത്ഥങ്ങൾ വന്നിടുമ്പോൾ എന്നെ വിടുവിക്കണേ സ്നേഹനാഥ ജീവനാഥ ശ്രീനാഥ ജീവനാഥ ആശിച്ച സന്തോഷമെന്നും ദുഃഖമായി മാറിയിടുമ്പോ സ്നേഹിച്ച മിത്രങ്ങളെന്നും ശത്രുക്കൾ ആയിടുമ്പോ തളരും എൻ മനസ്സിനു നീ പകരും എൻ സന്തോഷവും ഇടറും എൻ പാദങ്ങൾക്ക് നൽകും എൻ പുതുബലവും നാഥന്റെ ദാനമല്ലോ എന്റെ നാഥന്റെ ദാനമല്ലോ.
நடத்தனே